ഇവിടെ കയറി വരിക. മേലാൽ സംഭവിപ്പാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം എന്ന വെളിപ്പാട് പുസ്തകത്തിലെ വചനത്തെ ആധാരമാക്കി എൽഡർ എം പൊടിക്കുഞ്ഞ് 1995 കൊല്ലുകടയിൽ വെച്ച് നടത്തിയ 5 ദിവസത്തെ ബൈബിൾ ക്ലാസ്, അതിന്റെ 1-ാം ദിവസം.
ആട്ടിന്റെ ശത്രുവിനോട് ഇവിടെ കയറി വരിക, മേലാൽ കൊമ്പരിപ്പാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാമെന്ന് കൽപ്പിച്ചു.
ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ.
ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ.
ഈ ബൈബിൾ ക്ലാസിന്റെ പ്രാരംഭ രാത്രിക്കായി ഞാൻ ആദ്യമായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു.
ഈ ബൈബിൾ ക്ലാസിന്റെ പ്രാരംഭ രാത്രിക്കായി ആദ്യമായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു.
കടന്നു വന്നിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാർക്കും സ്നേഹിതർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നിത്യ നാമത്തിൽ സ്നേഹവന്ദനം ആദ്യമായി അറിയിക്കുന്നു.
കടന്നു വന്ന എല്ലാ സഹോദരി സഹോദരന്മാർക്കും സ്നേഹിതർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നിത്യ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു.
വാക്സത്വ പ്രകാരം തേജോമയനായ ദൈവം അദൃശ്യ ദൂതസഞ്ചയത്തോടുകൂടെ നമ്മുടെ മധ്യയെ കടന്നു വന്നിട്ടുണ്ട്.
വാക്സത്വ പ്രകാരം തേജോമയനായ ദൈവം അദൃശ്യ ദൂതസഞ്ചയത്തോടുകൂടെ നമ്മുടെ മധ്യയെ കടന്നു വന്നിട്ടുണ്ട്.
ദാസത്തോടെ ദൈവസ്ഥയിൽ കടന്നു വന്നിരിക്കുന്നവരെ തൃപ്തരാക്കി അയക്കുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്.
ദാസത്തോടെ ദൈവസ്ഥയിൽ കടന്നു വന്നിരിക്കുന്നവരെ തൃപ്തരാക്കി അയക്കുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്.
നൂതനമായ ചില വിഷയങ്ങൾ പഠിപ്പിക്കുവാനുള്ള പ്രാപ്തി എനിക്കുണ്ടെന്ന് എനിക്ക് ബോധ്യമില്ല.
നൂതനമായ ചില വിഷയങ്ങൾ പഠിപ്പിക്കാനുള്ളതായ പ്രാപ്തി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല.
ഞാൻ ദൈവത്തിന്റെ സന്നിധിയിൽ ഏറ്റവും ചെറിയവനാണ്. എങ്കിലും ദൈവത്തിന്റെ കരങ്ങളിൽ ഞാൻ എന്നെ താഴ്ത്തി സമർപ്പിക്കുകയാണ്. നിങ്ങൾ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കുമെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കാനിടയാകും. എന്റെ വാക്കുകൾ ഒരിക്കലും മാനുഷികമാകരുത് എന്നൊരു പ്രാർത്ഥന എനിക്ക് ദൈവസന്നിധിയിലുണ്ട്.
എന്റെ വാക്കുകൾ ഒരിക്കലും മാനുഷികമാകരുതെന്നുള്ളതായ പ്രാർത്ഥന ദൈവസന്നിധിയിലുണ്ട്.
അത് ജ്ഞാനത്തിന്റെ വശീകരണ വാക്കുകളായിരിക്കാൻ പാടില്ല, ദൈവാത്മാവിന്റെ ഉപദേശം തന്നെയായിരിക്കണം.
അത് ജ്ഞാനത്തിന്റെ വശീകരണ വാക്കുകളാകുവാൻ പാടില്ല, ദൈവാത്മാവിന്റെ ഉപദേശമായിരിക്കണം.
ദൈവത്തിന്റെ ആത്മാവിന് മാത്രമേ മനുഷ്യ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാൻ കഴിയുകയുള്ളൂ.
ഈ
ബൈബിൾ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു നല്ല ബൈബിൾ ക്ലാസ് നടത്തി എന്നുള്ളതല്ല. ചിലരെങ്കിലും കർത്താവിന്റെ പ്രത്യക്ഷതയ്ക്കായി ഒരുക്കപ്പെടുന്നെങ്കിൽ അതാണ് ഞങ്ങൾക്ക് ദൈവത്തിന് സന്തോഷമായിരിക്കുന്നത്.
ഈ ബൈബിൾ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നവർ നല്ല ബൈബിൾ ക്ലാസ് നടത്തിയിരുന്നതിലല്ല, ചിലരെങ്കിലും രക്ഷിക്കപ്പെട്ട കർത്താവിനോട് എടുക്കുന്നതാണ് ഞങ്ങളുടെ ആഗ്രഹം.
കർത്താവിന്റെ വരവിനായി ഒരുക്കപ്പെടുന്നെങ്കിൽ അതാണ് ഞങ്ങൾക്ക് ദൈവസന്നിധിയിൽ സന്തോഷമായിരിക്കും.
കർത്താവിന്റെ വരവിനായി ഒരുക്കപ്പെടുന്നുവെങ്കിൽ അതാണ് ഞങ്ങൾക്ക് ദൈവസന്നിധിയിൽ സന്തോഷം.
ദൈവത്തിന് സ്തോത്രം.
ദൈവത്തിന് സ്തോത്രം.
ശിഷ്യന്മാർ തങ്ങളുടെ കൈവശമുണ്ടായിരുന്ന 5 പൊൻ 2 കയിലും യേശുവിന്റെ കയ്യിൽ കൊണ്ടുപോയി കൊടുത്തു.
ശിഷ്യന്മാർ തങ്ങളുടെ കയ്യിൽ കൈവശമുണ്ടായിരുന്നതായ 5 പൊൻ 2 കയിലും യേശുവിന്റെ പക്കൽ കൊടുത്തു.
യേശു അതിനെ കരങ്ങളിലെടുത്ത് വാഴ്ത്തി അനുഗ്രഹിച്ച ശിഷ്യന്മാരുടെ കയ്യിൽ തിരികെ കൊടുത്തു. നുറുക്കി കടന്നു വന്നിരിക്കുന്നവർക്ക് കൊടുക്കുവാൻ യേശു നിർദ്ദേശം നൽകുകയാണ്.
നുറുക്കി കടന്നു വന്നവർക്ക് കൊടുക്കുവാനായി യേശു നിർദ്ദേശം നൽകുകയാണ്.
ദൈവത്തിന് സ്തോത്രം.
ദൈവത്തിന് സ്തോത്രം.
എനിക്ക് എന്റേതായിട്ടൊന്നും നിങ്ങൾക്ക് തരുവാനില്ല. എന്റെ കൈവശമുള്ള അല്പം ഞാൻ കർത്താവിന്റെ കരങ്ങളിൽ ഭരമേൽപ്പിക്കുകയാണ്.
എന്റെ കൈവശമുള്ളതായ അല്പം കർത്താവിന്റെ കരത്തിൽ ഭരമേൽപ്പിക്കുകയാണ്.
അവനെ വാഴ്ത്തി അനുഗ്രഹിച്ച് തരുവാനായിട്ട് പ്രാർത്ഥനയോടെ ദൈവസ്ഥയിൽ നിങ്ങൾ നിൽക്കുക.
കർത്താവ് അതിനെ അനുഗ്രഹിച്ചു തരുവാനായിട്ട് നിങ്ങളും പ്രാർത്ഥനയോടുകൂടിയിരിക്കുക.
ദൈവത്തിന് സ്തോത്രം.
ദൈവത്തിന് സ്തോത്രം.
ഒരു നിർണായകമായ കാലഘട്ടത്തിലാണ് നാം ഇന്ന് വന്നെത്തിയിരിക്കുന്നത്. ലോകത്തിലെ സംഭവങ്ങൾ കണ്ട മനുഷ്യന്റെ മനസാക്ഷി മരവിച്ചിരിക്കുക. പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പ് ചോദ്യം ചെയ്യപ്പെടുന്നു. ഭൂമിയിൽ മനുഷ്യന് സുരക്ഷിതത്വമില്ലാതെയാകുന്നു.
ദൈവത്തിന് സ്തോത്രം.
ഭരണാധികാരികൾക്ക് പോലും നമ്മുടെ രാജ്യങ്ങളിൽ സുരക്ഷിതത്വം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്.
ഭരണാധികാരികൾക്ക് പോലും നമ്മുടെ രാജ്യങ്ങളിൽ സുരക്ഷിതത്വം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക.
നമ്മുടെ നേതാക്കന്മാർ തന്നെ പ്രാണഭയത്തോടുകൂടിയാണ് ഓരോ ദിവസവും കഴിഞ്ഞുകൂടുന്നത്.
നമ്മുടെ നേതാക്കന്മാർ തന്നെ പ്രാണഭയത്തോടുകൂടിയാണ് ഓരോ ദിവസവും കഴിയുന്നത്.
അവർ യാത്ര ചെയ്യുമ്പോൾ അവർക്ക് മുൻപിലും പിന്നിലും പോകുന്ന പോലീസ് സെക്യൂരിറ്റി കാണുമ്പോൾ അത് അറിയുവാൻ മനസ്സിലാക്കുവാൻ കഴിയും.
അവർ യാത്ര ചെയ്യുമ്പോൾ അവരുടെ മുന്നിലും പിന്നിലും പോകുന്നതായ പോലീസ് സെക്യൂരിറ്റി കാണുമ്പോൾ അത് നമുക്ക് മനസ്സിലാക്കുവാൻ.
വലിയ വലിയ നേതാക്കന്മാർ പലരും ഇന്ന് തീവ്രവാദികളുടെ ഹിറ്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുകയാണ്.
വലിയ വലിയ നേതാക്കന്മാരൊക്കെയും ഇന്ന് തീവ്രവാദികളുടെ ലിസ്റ്റിൽ പെട്ടിരിക്കുക.
അതുകൊണ്ട് ബുള്ളറ്റ് പ്രൂഫ് കോട്ട് ഇല്ലാതെ, ബുള്ളറ്റ് പ്രൂഫ് കാർ ഇല്ലാതെ അവർക്ക് യാത്ര ചെയ്യാൻ കഴിയുന്നില്ല.
അതുകൊണ്ട് ബുള്ളറ്റ് പ്രൂഫ് കാർ ഇല്ലാതെ അവർക്ക് യാത്ര ചെയ്യാൻ കഴിയുന്നില്ല.
ബുള്ളറ്റ് പ്രൂഫ് കോട്ട് ഇല്ലാതെ യാത്ര ചെയ്യാൻ സാധിക്കും.
ബുള്ളറ്റ് പ്രൂഫ് കോട്ട് ഇല്ലാതെ യാത്ര ചെയ്യുവാനും സാധ്യമല്ല.
ഇതെല്ലാം ഉണ്ടായിട്ട് തന്നെ സുരക്ഷിതത്വമില്ല. നമ്മുടെ ഓർമ്മയിലുണ്ട് ഭയാനകമായ നിലയിൽ അവസാനിച്ച പല നേതാക്കൾ.
നമ്മുടെ ഓർമ്മയിലുണ്ട് ഭയാനകമായ നിലയിൽ അവസാനിച്ച പല നേതാക്കന്മാർ.
ദൈവത്തിന് സ്തോത്രം. ഇന്ദിരാഗാന്ധി സുരക്ഷാ ഭടന്മാരുടെ വെടിയേറ്റ് പിടഞ്ഞു മരിച്ചു.
ഇന്ദിരാഗാന്ധി സുരക്ഷാ ഭടന്മാരുടെ വെടിയേറ്റ് പിടഞ്ഞു മരിച്ചു.
രാജീവ് ഗാന്ധി തമിഴ്നാട്ടിൽ വെച്ച് ബോംബ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടു. പഞ്ചാബ് മുഖ്യമന്ത്രി ദിയാന്ത് സിംഗ് സമീപകാലത്ത് കഠിനമായ ഒരു ഭയങ്കര ബോംബ് സ്ഫോടനത്തിൽ കൊല്ലപ്പെടുവാനിടയായി.
പഞ്ചാബ് മുഖ്യമന്ത്രി ദിയാന്ത് സിംഗ് സമീപകാലത്ത് ഭയങ്കരമായ ബോംബ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടു.
ഇന്ത്യയിലെ ഏറ്റവും നല്ല സുരക്ഷിതത്വം ലഭിക്കുന്ന നേതാക്കന്മാരിൽ ഒരാളാണ് ദിയാന്ത് സിംഗ്.
ഇന്ത്യയിലെ ഏറ്റവും സുരക്ഷിതമായ സുരക്ഷിതത്വം ലഭിക്കുന്നതായ മനുഷ്യനാണ് ദിയാന്ത് സിംഗ്.
ദൈവത്തിന്
ദൈവത്തിന്
പ്രധാനമന്ത്രിക്കും രാഷ്ട്രപതിക്കും ഉള്ളതുപോലെ തന്നെ ദിയാന്ത് സിംഗിനും സുരക്ഷിതത്വം ഉണ്ടായിരുന്നു.
പ്രധാനമന്ത്രിക്കും രാഷ്ട്രപതിക്കും ഉള്ളതുപോലെ തന്നെ ദിയാന്ത് സിംഗിനും സുരക്ഷിതത്വം ഉണ്ടായിരുന്നു.
പക്ഷേ ബോംബ് സ്ഫോടനത്തിൽ താനും ചിന്നാഭിന്നമാക്കപ്പെടുകയാണ് ചെയ്തത്. ഇതെല്ലാം കാണുമ്പോൾ മനുഷ്യൻ നെടുവീർപ്പെടുന്നു, ആർക്ക് ഇവിടെ സുരക്ഷിതത്വമുണ്ട്?
ഇതെല്ലാം കാണുമ്പോൾ മനുഷ്യൻ നെടുവീർപ്പെടുകയാണ്, ആർക്ക് സുരക്ഷിതത്വം?
ഒരർത്ഥത്തിൽ പറഞ്ഞാൽ എല്ലാവരും പ്രാണഭയത്തിലാണ് ഇന്നത്തെ ലോകത്തിൽ ജീവിക്കുന്നത്.
ഒരർത്ഥത്തിൽ പറഞ്ഞാൽ എല്ലാവരും പ്രാണഭയത്തിലാണ് ഇന്നത്തെ ലോകത്തിൽ ജീവിക്കുന്നത്.
മനുഷ്യൻ ചോദിക്കുന്നു, ലോകത്തിന്റെ ഗതി എങ്ങോട്ടാണ്? ഈ അവസ്ഥയിൽ പോയാൽ എവിടെ ചെന്ന് അവസാനിക്കും? നാളെ എന്ത് സംഭവിക്കാൻ പോകും? ഇതെല്ലാം മനുഷ്യന്റെ ഹൃദയത്തിൽ ഉയർന്നു വരുന്ന ചോദ്യങ്ങളാണ്. ഈ പ്രപഞ്ചത്തിന് എന്ത് സംഭവിക്കും? ഇന്ന് കാണുന്ന ഈ മനുഷ്യവർഗത്തിന് എന്ത് സംഭവിക്കും? ഇന്നത്തെ രാഷ്ട്രങ്ങൾക്ക് എന്ത് സംഭവിക്കും?
ഈ
ചോദ്യങ്ങൾക്കൊന്നും വ്യക്തമായ മറുപടി നൽകുവാൻ ആർക്കും ഇന്ന് ഭൂമിയിൽ സാധിക്കുന്നില്ല.
ഈ ചോദ്യങ്ങൾക്കൊക്കെയും വ്യക്തമായ ഒരു മറുപടി നൽകുവാൻ ഇന്ന് ആർക്കും കഴിയുന്നില്ല.
അവിടെ അവിടെ ചിലരൊക്കെ ഏതൊക്കെയോ ചിലത് പറയുന്നതല്ലാതെ വ്യക്തമായ ഒരു മറുപടി ആരും തന്നെ നൽകുന്നില്ല. മനുഷ്യൻ നിരാശയോടുകൂടെ പരിഭ്രമിക്കുന്നു. എന്നാൽ മനുഷ്യന്റെ ഈ ചോദ്യങ്ങൾക്ക് സത്യവേദപുസ്തകം മറുപടി നൽകുകയാണ്. സത്യവേദപുസ്തകത്തിന് മാത്രമേ മനുഷ്യന്റെ ഈ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുവാൻ കഴിയുന്നുള്ളൂ.
സത്യവേദപുസ്തകത്തിന് മാത്രമേ മനുഷ്യന്റെ ഈ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുവാൻ കഴിയും.
വായിച്ച വേദഭാഗത്തിലേക്ക് കടന്നു വരുമ്പോൾ ഇവിടെ കയറി വരിക, മേലാൽ സംഭവിക്കാനുള്ളത് ഞാൻ നിന്നെ കാണിച്ചു തരാം. ഈ ദിവസങ്ങളിൽ നിങ്ങളോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്ന വിഷയം അതാണ്. മേലാൽ സംഭവിക്കാനുള്ള വിഷയങ്ങൾ വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ ബൈബിൾ ചാർട്ടിന്റെ സഹായത്തോടെ നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യപ്പെടുന്നു.
മേലാൽ സംഭവിക്കാനുള്ളത് വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ ബൈബിൾ ചാർട്ടിന്റെ സഹായത്തോടുകൂടെ നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യപ്പെടുക.
പുതിയ നിയമത്തിലെ ഏക പ്രവചന പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം. വേദപുസ്തകം മൂന്നിൽ ഒരു ഭാഗം പ്രവചനങ്ങളാണ്. അതിനെ മൂന്നായിട്ടാണ് തിരിക്കുന്നത്.
പ്രവചനങ്ങളെ മൂന്നായിട്ട് തിരിക്കാം.
ദൈവത്തിന് നിറവേറിക്കഴിഞ്ഞ പ്രവചനങ്ങൾ,
നിറവേറിക്കൊണ്ടിരിക്കുന്ന പ്രവചനങ്ങൾ,
ഇനിയും നിറവേറുവാനുള്ള പ്രവചനങ്ങൾ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇനിയും നിറവേറുവാനുള്ള പ്രവചനങ്ങളെ കുറിച്ചാണ് പ്രത്യേകമായിട്ട് പറയുവാൻ താല്പര്യപ്പെടുന്നത്.
ഇനി നിറവേറുവാനുള്ളതായ പ്രവചനങ്ങളെ
കുറിച്ചാണ് നിങ്ങളോട് അറിയിപ്പാടുള്ളത്.
ദൈവത്തിന്റെ സ്തോത്രം,
ദൈവത്തിന്റെ സ്തോത്രം.
വെളിപ്പാട് പുസ്തകത്തിൽ ആകെ 22 അധ്യായങ്ങളാണ് ഉള്ളത്.
വെളിപ്പാട് പുസ്തകത്തിൽ ആകെ 22 അധ്യായങ്ങളാണ് ഉള്ളത്.
ഈ വെളിപ്പാട് പുസ്തകം തന്നെ ഒരു മറനീക്കലാണ്.
ഈ വെളിപ്പാട് പുസ്തകം തന്നെ ഒരു മറനീക്കലാണ്.
ദൈവത്തിന്റെ സ്തോത്രം,
ദൈവത്തിന്റെ സ്തോത്രം.
മറയ്ക്കപ്പെട്ടിരിക്കുന്ന ഏതോ ഒന്നിന്റെ പുറത്തു നിന്ന് മറ നീക്കുന്നത് പോലെ,
മറയ്ക്കപ്പെട്ടിരുന്ന ഏതോ ഒന്നിന്റെ പുറത്തു നിന്ന് മറ നീക്കുന്നത് പോലെ.
4 മുതലുള്ള അധ്യായങ്ങൾ മുഴുവൻ ഭാവിയിൽ സംഭവിക്കാനുള്ള വിഷയങ്ങളാണ്.
4 മുതലുള്ള അധ്യായങ്ങളുടെ ഭാഗങ്ങൾ ഇനി ഭാവിയിൽ സംഭവിക്കേണ്ടതാണ്.
ദൈവത്തിന്റെ സ്തോത്രം,
ദൈവത്തിന്റെ സ്തോത്രം.
22 അധ്യായങ്ങളെ കുറിച്ച് ഒരു ചുരുക്കമായി പറഞ്ഞാൽ,
22 അധ്യായങ്ങളെ കുറിച്ച് ചുരുക്കമായി പറഞ്ഞാൽ,
ഒന്നാം അധ്യായം അത് എഴുതുവാനുണ്ടായ പശ്ചാത്തലം,
ഒന്നാമത്തെ അധ്യായം അത് എഴുതുവാനുണ്ടായ പശ്ചാത്തലം.
മാത്രമല്ല ക്രിസ്തുവിനെ കുറിച്ചുള്ള ഒരു വെളിപ്പാടും ആ അധ്യായത്തിൽ വിവരിക്കുന്നു.
മാത്രമല്ല ക്രിസ്തുവിനെ കുറിച്ചുള്ള ഒരു വെളിപ്പാടും ആ അധ്യായത്തിൽ വിവരിക്കുന്നു.
2-3 അധ്യായങ്ങൾ 7 സഭകൾക്കുള്ള ദൂത്.
2-3 അധ്യായങ്ങൾ 7 സഭകൾക്കുള്ളതായ ദൂത്.
4-5 അധ്യായങ്ങളിൽ നിത്യതയുടെ ഒരു ദർശനമാണ്.
4-5 അധ്യായങ്ങൾ നിത്യതയുടെ ഒരു ദർശനം.
6 മുതൽ 11 വരെയുള്ള അധ്യായങ്ങൾ,
6 മുതൽ 11 വരെയുള്ള അധ്യായം,
യേശുവിന്റെ വരവിന് ശേഷം 7 വർഷം ഈ ഭൂമിയിൽ നടക്കുന്ന വിഷയങ്ങൾ വിവരിക്കുക.
യേശു ക്രിസ്തുവിന്റെ വരവിന് ശേഷമായിട്ട് 7 വർഷം ഈ ഭൂമിയിൽ നടക്കുന്ന സംഭവങ്ങൾ വിവരിക്കുന്നു.
12-ാം അധ്യായം പുതിയ നിയമസഭയുടെ ഒരു ചെറിയ കാഴ്ചപ്പാട്.
12-ാം അധ്യായം പുതിയ നിയമസഭയുടെ ഒരു ചെറിയ കാഴ്ചപ്പാട്.
13-ാം അധ്യായം എതിർ ക്രിസ്തുവിനെയും പൈശാചിക തൃത്വത്തെയും വിവരിക്കുന്നു.
13-ാം അധ്യായം എതിർ ക്രിസ്തുവിനെയും പൈശാചിക തൃത്വത്തെയും കുറിക്കുന്നു.
14-ാം അധ്യായത്തിൽ സിയോനെ കുറിച്ച് വിവരിക്കുന്നു.
14-ാം അധ്യായത്തിൽ സിയോനെ കുറിച്ച് വിവരിക്കുന്നു.
15-ും 16-ാം അധ്യായങ്ങൾ 6 മുതൽ 9 വരെയുള്ള അധ്യായങ്ങളുടെ ഒരു ആവർത്തനമാണ്.
15-ും 16-ാം അധ്യായങ്ങൾ 6 മുതൽ 9 വരെയുള്ള അധ്യായങ്ങളുടെ ഒരു ആവർത്തനമാണ്.
17-ാം അധ്യായത്തെയും മർമ്മം മഹതിയാം ബാബിലോണിനെ കാണുന്നു.
17-ാം അധ്യായത്തിൽ മർമ്മം മഹതിയാം ബാബിലോണിനെ കാണുന്നു.
18-ാം അധ്യായത്തിൽ ബാബിലോണിന്റെ ന്യായവിധിയെ കുറിച്ച് വിസ്തരിക്കുന്നു.
18-ാം അധ്യായത്തിൽ ബാബിലോണിന്റെ ന്യായവിധിയെ കുറിച്ച് ചിത്രീകരിക്കുന്നു.
19-ാം അധ്യായത്തിൽ കുഞ്ഞാടിന്റെ കന്യാണ്.
19-ാം അധ്യായത്തിൽ കുഞ്ഞാടിന്റെ കല്യാണം.
20-ാം അധ്യായത്തിൽ 1000 ആണ്ട് വാഴ്ച.
20-ാം അധ്യായത്തിൽ 1000 ആണ്ട് വാഴ്ച.
അനന്തരമായി നടക്കുന്ന വെള്ളസിംഹാസന ന്യായവിധി.
അനന്തരമായി നടക്കുന്നതായ വെള്ളസിംഹാസന ന്യായവിധി.
21-ാം അധ്യായത്തിൽ പുതിയ ജെറുസലേം, പുതിയ ഭൂമി, പുതിയ സ്വർഗം എന്ന് ഞാൻ കാണാം.
21-ാം അധ്യായത്തിൽ പുതിയ ജെറുസലേം, പുതിയ ഭൂമി, പുതിയ സ്വർഗം എന്നിവ
പ്രധാനമായി പുതിയ ജെറുസലേമിനെ കുറിച്ച് വിവരിക്കുന്നു.
ഇരുപത്തിരണ്ടാം
അധ്യായം നിത്യത.
22-ാം അധ്യായം നിത്യത.
ഇങ്ങനെയാണ് വെളിപ്പാട് പുസ്തകത്തെ നാം വിവരിച്ച് പഠിക്കുന്നത്.
ഇങ്ങനെയാണ് വെളിപ്പാട് പുസ്തകത്തെ നാം വിവരിച്ച് പഠിക്കുന്നത്.
അതിൽ 4 മുതലുള്ള അധ്യായങ്ങളെ കുറിച്ചാണ് ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നത്.
എന്നാൽ അതിൽ 4 മുതലുള്ള അധ്യായങ്ങളെ കുറിച്ചാണ് ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നത്.
ഇവിടെ കയറി വരിക, മേലാൽ സംഭവിക്കാനുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം.
ഇവിടെ കയറി വരിക, മേലാൽ സംഭവിക്കാനുള്ളത് ഞാൻ നിന്നെ കാണിച്ചു തരാം.
ഞങ്ങളുടെ പിമ്പിൽ ഒരു ചാക്ക് വലിച്ചു കെട്ടിയിട്ടുണ്ട്.
ഞങ്ങളുടെ പിമ്പിൽ ഒരു ചാക്ക് വലിച്ചു കെട്ടിയിട്ടുണ്ട്.
വേദപുസ്തകത്തിലെ 66 പുസ്തകങ്ങളുടെ സത്യങ്ങൾ ഈ ചാക്കിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു.
വേദപുസ്തകത്തിലെ 66 പുസ്തകങ്ങളുടെ സത്യങ്ങൾ ഈ ചാക്കിൽ
രേഖപ്പെടുത്തിയിരിക്കുന്നു. പിന്നീട് അതിനെ കുറിച്ച് വിശദമായി പറയാം.
ദൈവം അനുവദിച്ചാൽ പിന്നീട് അതിനെ കുറിച്ച് വിശദമായി പറയാം.
ഈ മീറ്റിംഗിന്റെ പേര് ബൈബിൾ ക്ലാസ്സുകൾ എന്നാണ്.
ഈ മീറ്റിംഗിന്റെ പേര് ബൈബിൾ ക്ലാസ്സുകൾ എന്നാണ്.
അതിനെ കുറിച്ച് പഠിക്കുമ്പോൾ രണ്ടായിട്ട് തിരിച്ചു പഠിക്കാം. ബൈബിൾ ക്ലാസ് എന്ന് പറയുമ്പോൾ ബൈബിളിനെ കുറിച്ചുള്ള ക്ലാസ്, ബൈബിളിൽ നിന്നുള്ള ക്ലാസ്.
അതിനെ രണ്ടായിട്ട് തിരിച്ചു പഠിക്കാം. ബൈബിളിനെ കുറിച്ചുള്ളതായ ക്ലാസ്, ബൈബിളിൽ നിന്നുള്ളതായ,
അല്ലെങ്കിൽ ബൈബിളിനെ കുറിച്ചുള്ള പഠനം, അല്ലെങ്കിൽ രണ്ടാമത് ബൈബിളിൽ നിന്നുള്ള പഠനം.
ബൈബിളിനെ കുറിച്ചുള്ള പഠനം, ബൈബിളിൽ നിന്നുള്ളതായ പഠനം.
ബൈബിളിനെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ വളരെയധികമായിട്ട് പഠിക്കാനുണ്ട്.
ബൈബിളിനെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ വളരെയധികം പഠിക്കാനുണ്ട്.
ദൈവത്തിന് സ്തോത്രം,
ദൈവത്തിന് സ്തോത്രം.
എന്നാൽ ബൈബിളിനെ കുറിച്ച് അല്പമായി മാത്രം പറയുവാൻ താല്പര്യപ്പെടും.
എന്നാൽ ബൈബിളിനെ കുറിച്ച് അല്പമായി പറയുവാൻ താല്പര്യപ്പെടും.
അതിനുശേഷം ബൈബിളിൽ നിന്നുള്ളവരെ കുറിച്ച് പഠിക്കാം.
അതിനുശേഷം ബൈബിളിൽ നിന്നുള്ളവരെ കുറിച്ച് പഠിക്കാം.
ഈ ബൈബിൾ എന്ന് പറയുന്നത് ഒരു മതഗ്രന്ഥമല്ല.
ഈ ബൈബിൾ എന്ന് പറയുന്നത് ഒരു മതഗ്രന്ഥമല്ല.
ചിലർ ചിന്തിക്കുന്നത് ഇത് ക്രിസ്ത്യാനികളുടെ മാത്രം ഒരു മതഗ്രന്ഥമാണ്.
ചിലർ ചിന്തിക്കുന്നത് ക്രിസ്ത്യാനികളുടെ മാത്രം ഒരു മതഗ്രന്ഥമാണ്.
ബൈബിൾ ഒരു മതഗ്രന്ഥമല്ല, പ്രത്യുത അതൊരു മഹൽ ഗ്രന്ഥമാണ്.
ബൈബിൾ ഒരു മതഗ്രന്ഥമല്ല, അതൊരു മഹൽ ഗ്രന്ഥമാണ്.
ദൈവത്തിന് സ്തോത്രം,
ദൈവത്തിന് സ്തോത്രം.
ഇതൊരു രാഷ്ട്രീയ ഗ്രന്ഥമല്ല,
ഇതൊരു രാഷ്ട്രീയ ഗ്രന്ഥമല്ല.
പക്ഷേ രാഷ്ട്രീയമായ അനേക വിമർശനങ്ങൾ ഇതിനകത്തുണ്ട്.
കഴിഞ്ഞ
നാളുകളിൽ ആരൊക്കെയാണ് ഇവിടെ ഭരിച്ചതെന്ന് ഈ ബൈബിളിൽ പറയുന്നുണ്ട്.
കഴിഞ്ഞ ആളുകളിൽ ആരൊക്കെയാണെങ്കിലും ഇവിടെ ഭരിച്ചിരുന്നതെന്ന് ബൈബിൾ പറയും.
ഇപ്പോൾ ഇവിടെ ആരാണ് ഭരിക്കുന്നതെന്ന് ഈ വേദപുസ്തകം പറയും.
ഇപ്പോൾ ആരാണ് ഭരിക്കുന്നതെന്ന് വേദപുസ്തകം പറയും.
നാളെ ആരിവിടെ ഭരിക്കുമെന്നും വേദപുസ്തകം വ്യക്തമായി പറയും.
നാളെ ആര് ഭരിക്കുമെന്നും വേദപുസ്തകം വ്യക്തമായി പറയും.
രാഷ്ട്രീയമായ എല്ലാ ഗതിവിഗതികളും ഈ ബൈബിൾ വ്യക്തമായി പറയുന്നുണ്ട്.
രാഷ്ട്രീയമായ എല്ലാ ഗതിവിഗതികളും ഈ ബൈബിളിൽ പറഞ്ഞിരിക്കുക.
ദൈവത്തിന് സ്തോത്രം,
ദൈവത്തിന് സ്തോത്രം.
എങ്കിലും ഇതൊരു രാഷ്ട്രീയ ഗ്രന്ഥമല്ല.
ഒന്നും എങ്കിലും ഇത് രാഷ്ട്രീയ ഗ്രന്ഥമല്ല.
ബൈബിൾ ഒരു ശാസ്ത്രീയ ഗ്രന്ഥവുമല്ല.
ബൈബിൾ ഒരു ശാസ്ത്രീയ ഗ്രന്ഥവുമല്ല.
എന്നാൽ ശാസ്ത്രീയമായ പല വിഷയങ്ങളിൽ വേദപുസ്തകത്തിലുണ്ട്. ഗന്ധകം കണ്ടുപിടിക്കുന്ന നൂറുകണക്കിന് വർഷങ്ങൾക്ക് മുൻപേ ബൈബിളിൽ ഗന്ധകത്തെ കുറിച്ച് എഴുതിയിട്ടുണ്ട്.
ഗന്ധകം കണ്ടുപിടിക്കുന്നതിന് നൂറ് വർഷങ്ങൾക്ക് മുൻപേ തന്നെ ബൈബിളിൽ ഗന്ധകത്തെ കുറിച്ച്
രേഖപ്പെടുത്തിയിരുന്നു. ഈ ഭൂമിയുടെ ആകൃതിയും ഭൂമിക്കുള്ളിൽ എന്താണെന്ന് മനുഷ്യൻ കണ്ടുപിടിക്കുന്നതിന് മുൻപേ ബൈബിളിൽ അത് രേഖപ്പെടുത്തി.
ഈ ഭൂമിയുടെ ആകൃതിയും ഭൂമിക്കുള്ളിൽ എന്താണെന്നും മനുഷ്യൻ കണ്ടുപിടിക്കുന്നതിന് മുൻപേ ബൈബിളിൽ
രേഖപ്പെടുത്തിയിരുന്നു. ഏതാണ്ട് ആയിരത്തോളം വർഷങ്ങൾക്ക് മുൻപ് ഭൂമിയുടെ അടിയിലെ തീയാണെന്ന് പറഞ്ഞാൽ മനുഷ്യന് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്.
ഏതാണ്ട് ആയിരം വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയുടെ അടിയിൽ തീയാണെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കുകയില്ല.
ആയിരം വർഷം പോട്ട് നൂറ് വർഷങ്ങൾക്ക് മുൻപ് ഈ ഭൂമിയുടെ അടിയിൽ തീയാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമായിരുന്നു.
ആയിരം പോട്ട് നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭൂമിയുടെ അടിയിൽ തീയായിരുന്നു പറഞ്ഞാൽ മനുഷ്യൻ ചിന്തിക്കുമോ?
വിശ്വസിക്കുമോ?
വിശ്വസിക്കുമോ?
എന്നാൽ ഇത് മനുഷ്യൻ കണ്ടുപിടിക്കുന്നതിന് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപേ പരിശുദ്ധാത്മാവ് കണ്ടുപിടിച്ചിരുന്നു.
എന്നാൽ ഇത് മനുഷ്യൻ കണ്ടുപിടിക്കുന്നതിന് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പേ പരിശുദ്ധാത്മാവ് കണ്ടുപിടിച്ചു.
അബ്രഹാമിന് സമകാലീനനായിരുന്ന ഇയ്യോബ് തന്റെ പുസ്തകത്തിൽ ഭൂമിയുടെ പ്രകൃതിയെ കുറിച്ച് എഴുതുന്നു.
അബ്രഹാമിന് സമകാലീനനായ ഇയ്യോബ് ഭൂമിയുടെ ചിത്രത്തെ
പ്രകൃതിയെ
കുറിച്ച് പുസ്തകത്തിൽ എഴുതുന്നു.
ഭൂമിയുടെ അടിയിൽ തീ കൊണ്ടെന്ന പോലെ മറിയുന്നു.
ഭൂമിയുടെ അടിഭാഗം തീ കൊണ്ടെന്ന പോലെ മറിയുന്നു.
അതിന് മുകളിലോ മനുഷ്യൻ കൃഷി ചെയ്യുന്നു, വിളവുണ്ടാക്കുന്നു.
അതിന് മുകളിലോ മനുഷ്യൻ കൃഷി ചെയ്യുന്നു,
ഭാഗം തീ കൊണ്ടെന്ന പോലെ മറിയുന്നു.
അതിന്റെ അധോഭാഗം തീ കൊണ്ടെന്ന പോലെ മറിയുന്നു.
ഇതിന്റെ അടിയിൽ തിളച്ചു മറിയുന്ന ലാവായാണെന്ന് മനുഷ്യൻ കണ്ടുപിടിക്കുന്നതിന് മുൻപേ പരിശുദ്ധാത്മാവ് കണ്ടുപിടിച്ചു.
ഇതിന്റെ അടിയിൽ തിളച്ചു മറിയുന്ന ലാവായാണെന്ന് മനുഷ്യൻ കണ്ടുപിടിക്കുന്നതിന് മുൻപേ പരിശുദ്ധാത്മാവ് കണ്ടുപിടിച്ചു.
ശാസ്ത്രീയമായ നിഗമനങ്ങൾ വേദപുസ്തകത്തിലുണ്ട്.
ശാസ്ത്രീയമായ നിഗമനങ്ങൾ വേദപുസ്തകത്തിലുണ്ട്.
മനുഷ്യൻ ശൂന്യാകാശത്തിൽ ചെന്നെത്തുമെന്ന് നൂറ് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞാൽ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു.
മനുഷ്യൻ ശൂന്യാകാശത്തിൽ ചെല്ലുമെന്ന് നൂറ് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞാൽ മനുഷ്യൻ വിശ്വസിക്കുമായിരുന്നു.
എന്നാൽ ഓബദ്യാവിന്റെ പുസ്തകത്തിൽ നാം വായിക്കുന്നു.
എന്നാൽ ഓബദ്യാവിന്റെ പുസ്തകത്തിൽ നാം വായിക്കുന്നു,
നീ കഴുകനെ പോലെ ഉയരത്തിൽ പ്രവേശിച്ചാൽ,
നീ കഴുകനെ പോലെ ഉയരത്തിൽ പ്രവേശിച്ചാൽ,
നക്ഷത്രങ്ങളുടെ ഇടയിൽ കൂടുവെച്ചാൽ,
നക്ഷത്രങ്ങളുടെ ഇടയിൽ കൂടുവെച്ചാൽ,
മനുഷ്യൻ കഴുകനെ പോലെ ഉയരുമെന്നും നക്ഷത്രങ്ങളുടെ ഇടയിൽ കൂടുവെക്കുമെന്നും പ്രവാചകൻ മുൻകൂട്ടി കാണുന്നു.
മനുഷ്യൻ കഴുകനെ പോലെ ഉയരുമെന്നും നക്ഷത്രങ്ങളുടെ ഇടയിൽ കൂടുവെക്കുമെന്നും പ്രവാചകൻ മുൻകൂട്ടി കണ്ടു.
എന്നാൽ ഈ സമീപകാലത്താണ് മനുഷ്യനത് വിശ്വസിപ്പാൻ കഴിഞ്ഞത്.
എന്നാൽ സമീപകാലത്താണ് മനുഷ്യന് അത് വിശ്വസിപ്പാൻ കഴിഞ്ഞത്.
ദൈവത്തിന് സ്തോത്രം,
ദൈവത്തിന് സ്തോത്രം.
അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് ശാസ്ത്രീയ ഗ്രന്ഥമല്ലെങ്കിലും ശാസ്ത്രീയമായ പല വിഷയങ്ങൾ ഇതിനകത്തുണ്ട്.
അതുകൊണ്ടാണ് പറഞ്ഞത് ഇത് ശാസ്ത്രീയമായ ഗ്രന്ഥമല്ലെങ്കിലും ശാസ്ത്രീയമായ അനേക വിഷയങ്ങൾ ഇതിലുണ്ട്.
ജനാധിപത്യ ഭരണ സംവിധാനം ഈ ഭൂമിയിൽ വരുമെന്ന് ഈ ഭരണം ഉണ്ടാകുന്നതിന് നൂറുകണക്കിന് വർഷങ്ങൾക്ക് മുൻപേ പ്രവചിച്ചത്.
ജനാധിപത്യ ഭരണം ഭൂമിയിൽ വരുമെന്ന്, ഈ ഭരണം നിലവിൽ വരുന്നതിന് നൂറ് വർഷങ്ങൾക്ക് മുമ്പേ,
നൂറുകണക്കിന് വർഷങ്ങൾക്ക് മുമ്പ്,
നൂറുകണക്കിന് വർഷങ്ങൾക്ക് മുമ്പേ ബൈബിളിൽ പറഞ്ഞിരുന്നു.
ദൈവത്തിന് സ്തോത്രം,
ദൈവത്തിന് സ്തോത്രം.
മുഴു ലോകത്തിലും രാജകീയ ഭരണം നിലനിൽക്കുന്ന കാലം,
മുഴു ലോകത്തിലും രാജകീയമായ ഭരണം നിലനിൽക്കുന്ന കാലം,
രാജകീയ ഭരണം നീക്കപ്പെടുമെന്നും ജനാധിപത്യ ഭരണം വരുമെന്നും ബൈബിൾ മുൻകൂട്ടി പറയുന്നു.
രാജകീയ ഭരണം നീക്കപ്പെടുമെന്നും ജനാധിപത്യ ഭരണം വരുമെന്നും ബൈബിൾ നേരത്തെ പറഞ്ഞിരുന്നു.
ദൈവത്തിന് സ്തോത്രം,
ദൈവത്തിന് സ്തോത്രം.
എന്നാൽ അത് സമീപകാലത്താണ് നാം കാണുവാൻ തുടങ്ങിയത്.
ദൈവത്തിന് സ്തോത്രം,
ദൈവത്തിന് സ്തോത്രം. ശാസ്ത്രീയ ഗ്രന്ഥമല്ല,
ഒരു ശാസ്ത്രീയ ഗ്രന്ഥമല്ല,
മതഗ്രന്ഥമല്ല,
മതഗ്രന്ഥമല്ല,
രാഷ്ട്രീയ ഗ്രന്ഥവുമല്ല,
രാഷ്ട്രീയ ഗ്രന്ഥവുമല്ല.
പിന്നെ ബൈബിൾ എന്താണ്?
എന്നാൽ ബൈബിൾ എന്താണ്?
മനുഷ്യനോടുള്ള ദൈവത്തിന്റെ അരുളപ്പാടാണ് സത്യവേദ പുസ്തകം.
മനുഷ്യനോടുള്ള ദൈവത്തിന്റെ അരുളപ്പാടത്രേ സത്യവേദ പുസ്തകം.
മനുഷ്യനോടുള്ള ദൈവത്തിന്റെ ദിവ്യമായ അരുളപ്പാട്,
മനുഷ്യനോടുള്ള ദൈവത്തിന്റെ ദിവ്യമായ അരുളപ്പാട്.
ഏതെങ്കിലും ഒരു ജാതിയോടുള്ളതല്ല,
ഏതെങ്കിലും ഒരു ജാതിയോടുള്ളതല്ല,
മതവിഭാഗത്തോടുള്ളതല്ല,
ഒരു പ്രത്യേക മതവിഭാഗത്തോടുള്ളതല്ല.
സകല ഭൂസീമവാസികൾക്കുമുള്ള ദൈവിക ആലോചനയാണ് സത്യവേദ പുസ്തകം.
സകല ഭൂസീമവാസികളോടുള്ളതായ ദൈവത്തിന്റെ ആലോചന എത്രയേ സത്യവേദ പുസ്തകം.
ദൈവത്തിന് സ്തോത്രം,
ദൈവത്തിന് സ്തോത്രം.
ഏറെക്കുറെ 1600 വർഷങ്ങൾ കൊണ്ടാണ് ഈ വേദപുസ്തകം എഴുതിയത്.
ഏറെക്കുറെ 1600 വർഷങ്ങൾ കൊണ്ടാണ് വേദപുസ്തകം എഴുതിയത്.
എഴുതുവാൻ തുടങ്ങിയത് BC 1500.
ഇത് എഴുതുവാൻ തുടങ്ങിയത് BC 1500.
ആദ്യത്തെ 5 പുസ്തകങ്ങൾ മോശയാൽ എഴുതപ്പെട്ടതാ.
ആദ്യത്തെ 5 പുസ്തകങ്ങൾ മോശയാൽ എഴുതപ്പെട്ട.
അതിനെ ചോദ്യം ചെയ്യുന്ന മനുഷ്യരും ഉണ്ട്,
അതിനെ ചോദ്യം ചെയ്യുന്ന മനുഷ്യരും.
എന്നാൽ നമുക്ക് തെളിവുകൾ വെച്ച് നോക്കിയാൽ മോശയാണ് അത് എഴുതിയ
എന്ന് വെളിപ്പെടുത്തുവാൻ കഴിയും. എന്നാൽ തെളിവുകൾ വെച്ച് നോക്കിയാൽ മോശ തന്നെയാണ് എഴുതിയെന്ന് മനസ്സിലാവാൻ കഴിയും.
1500 BC എഴുതുവാൻ തുടങ്ങി.
AD 100
വരെയുള്ള കാലഘട്ടങ്ങളിൽ ജീവിച്ചിരുന്ന നാൽപ്പതിലധികം എഴുത്തുകാരാലാണ് ഈ വേദപുസ്തകം എഴുതപ്പെട്ടത്.
40+ എഴുത്തുകാരന്മാരാലാണ് ഈ വേദപുസ്തകം എഴുതപ്പെട്ടത്.
ഇത് എഴുതിയിരിക്കുന്ന പലരും തമ്മിൽ കണ്ടിട്ടില്ല.
ദൈവത്തിന്
സ്തോത്രം. പക്ഷേ ഇവർ എഴുതിയിരിക്കുന്ന വിഷയങ്ങൾ പരസ്പരം ബന്ധിക്കപ്പെട്ടതാണ്. ദാനിയേൽ ക്രിസ്തുവിന് മുൻപ് 500 വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന ആളാണ്. എന്നാൽ യോഹന്നാൻ അപ്പോസ്തലനോ ക്രിസ്തുവിന് ശേഷമുള്ള 1st century ജീവിച്ചിരുന്ന ആളാണ്.
തമ്മിൽ
പരസ്പരം കണ്ടിട്ടില്ല. പക്ഷേ ദാനിയേൽ പ്രവചനവും വെളിപ്പാട് പുസ്തകവും വായിച്ചു നോക്കിയാൽ ഒരു ചങ്ങലയുടെ രണ്ട് കണ്ണുകൾ പോലെ തോന്നും. രണ്ടിലും പ്രാധാന്യമർഹിക്കുന്ന വിഷയങ്ങൾ പരസ്പരം ബന്ധിച്ചെഴുതിയിരിക്കുകയാണ്. ഈ 66 പുസ്തകങ്ങളും തമ്മിൽ പരസ്പര ബന്ധമുണ്ട്.
ഇതുപോലെ 66 പുസ്തകങ്ങൾ തമ്മിലും പരസ്പരം ബന്ധമുണ്ട്.
പിൽക്കാലത്താണ് ഇത് കൂട്ടി ഇണക്കിയത് വിവിധ സാഹചര്യങ്ങളിൽ വിവിധ നിലവാരങ്ങളിൽ ജീവിച്ചിരുന്ന മനുഷ്യരാൽ എഴുതപ്പെട്ടു എങ്കിലും
പിൽക്കാലത്ത് ഇത് കൂട്ടിയോജിപ്പിച്ചപ്പോൾ
ഇതിൽ വളരെ മനോഹരമായ ഒരു ബന്ധത്തെ കാണുവാൻ കഴിയും. കാരണം ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചു ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്.
ദാനിയേലും യോഹന്നാനും തമ്മിൽ കണ്ടിട്ടില്ല എങ്കിലും
ദാനിയേലിനെ പുസ്തകം എഴുതുവാൻ പ്രേരിപ്പിച്ചതും യോഹന്നാനെ വെളിപ്പാട് പുസ്തകം എഴുതുവാൻ പ്രേരിപ്പിച്ചതും പരിശുദ്ധാത്മാവാണ്.
അതുകൊണ്ടാണ് ഇതിന് തമ്മിൽ ബന്ധമുള്ളത്.
പിന്നിൽ പ്രവർത്തിച്ച കരം മാനുഷിക കരമല്ല, അത് പരിശുദ്ധാത്മാവിന്റെ കരമാണ്.
ഇതിന് പിന്നിൽ പ്രവർത്തിച്ച കരം മാനുഷികമായ കരമല്ല, പരിശുദ്ധാത്മാവിന്റെ കരമത്ര.
ഈ ബൈബിൾ ഞാൻ വിശ്വസിക്കുവാൻ പല കാരണങ്ങളുണ്ട്. ഞാനൊരു ക്രിസ്ത്യാനി ആയതുകൊണ്ടല്ല വേദപുസ്തകം വിശ്വസിക്കുന്നത്. വേദപുസ്തകം വിശ്വസിക്കുവാൻ പല കാരണങ്ങളുണ്ട്. ലോകത്തിൽ അനേക പുസ്തകങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാലപ്പഴക്കം കൊണ്ട് അതെല്ലാം ചവച്ചുകൊട്ടയിൽ തള്ളപ്പെട്ടിട്ടുണ്ട്. പുതുമ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. മനുഷ്യനതിനെ പുറന്തള്ളിയിട്ടുണ്ട്. എന്നാൽ ആയിരക്കണക്കിന് വർഷങ്ങളായി പുതുമ നഷ്ടപ്പെടാതെ നിലനിൽക്കുന്ന ഒന്നുണ്ടെങ്കിൽ അത് സത്യവേദ പുസ്തകമാണ്.
അത് സത്യവേദ പുസ്തകമാണ്.
അതുകൊണ്ടാണ് ഞാൻ ഈ വേദ പുസ്തകം വിശ്വസിക്കുന്നത്.
എന്തുകൊണ്ട് ഇതിന്റെ പുതുമ നഷ്ടപ്പെടുന്നില്ല?
കാരണം ഇത് ദൈവത്തിന്റെ വചനമാണ്. അതിനൊരിക്കലും പഴക്കമില്ല. ദൈവത്തിന് പഴക്കമില്ല. അവൻ പുരാതനയുള്ളവനും ശാശ്വതനുമായ ദൈവമാണ്. അവൻ ആദിയില്ലാത്തവനും അന്തമില്ലാത്തവനുമാണ്. ദൈവം പണ്ടുകൊണ്ടേ ഉള്ളവനാണ്.
നിത്യമായി ജീവിക്കുന്നവനാണ്.
അതുകൊണ്ട് ദൈവത്തിന്റെ കാലപ്പഴക്കത്താൽ പഴക്കമുണ്ടാകുന്നില്ല. ആകയാൽ ദൈവത്തിന്റെ വചനത്തിനും കാലപ്പഴക്കം കൊണ്ട് പഴക്കം ഉണ്ടാകുന്നില്ല. ഇന്നും ഇതിന് പുതുമയുണ്ട്. നൂറുകണക്കിന് വർഷങ്ങളായിട്ട് ആയിരക്കണക്കിന് മനുഷ്യർ ഇതിൽ നിന്ന് പ്രസംഗിക്കുന്നു.
ആയിരക്കണക്കിന് ആളുകൾ ഇതിൽ നിന്ന് പ്രസംഗിക്കുന്നു.
ഈ 66 പുസ്തകങ്ങളിൽ നിന്ന് പ്രസംഗിച്ചും പഠിപ്പിച്ചും തീർന്നിട്ടില്ല.
ഇനി നൂറ്റാണ്ടുകൾ പഠിപ്പിച്ചാലും ഇത് തീരുകയില്ല.
കടലിൽ നിന്ന് നിങ്ങൾ തുടം കൊണ്ട് വെള്ളം കോരുവാൻ ശ്രമിക്കുന്നത് പോലെ ഒന്നും ഇതിൽ നിന്ന് കോരുവാൻ ശ്രമിക്കുന്നത്. ദൈവം വലിയവനാണ്. സ്വർഗത്തിലും സ്വർഗാദി സ്വർഗത്തിലും അടങ്ങുന്നവനല്ല.
അവൻ സ്വർഗത്തിലും സ്വർഗാദി സ്വർഗത്തിലും അടങ്ങുന്നവനല്ല.
പ്രപഞ്ചം മുഴുവൻ
നിറഞ്ഞു നിൽക്കുന്ന ദൈവം,
പ്രപഞ്ചം മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന ദൈവം,
സ്വർഗം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ദൈവം,
സ്വർഗം മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന
ഈ വലിയവനായ ദൈവത്തിന്റെ വചനം എത്ര വലിയതാണ്!
ഈ വലിയവനായ ദൈവത്തിന്റെ വചനം എത്രയോ വലുതാണ്!
ഈ ശ്രേഷ്ഠമായ ദൈവവചനത്തിന് കരങ്ങനെ ഉയർത്തിയ ഒരു മഹത്വം കൊടുക്കാത്തേ!
ദൈവത്തിന് സ്തോത്രം,
ദൈവത്തിന് സ്തോത്രം.
അതുകൊണ്ടാണ് ഞാൻ വേദപുസ്തകം വിശ്വസിക്കുന്നത്,
അതുകൊണ്ടാണ് ഞാൻ വേദപുസ്തകം വിശ്വസിക്കുന്നത്. ഈ വേദപുസ്തകത്തിന് വിപരീതമായിട്ടെതിരായിട്ട് പലർ പ്രവർത്തിച്ചിട്ടുണ്ട്,
ഈ വേദപുസ്തകത്തിന് വിരോധമായിട്ട് പലരും പ്രവർത്തിച്ചിട്ടുണ്ട്.
ഇതിനെ നശിപ്പിക്കുവാൻ, ഇല്ലാതെയാക്കുവാൻ പലരും ശ്രമിച്ചിട്ടുണ്ട്,
ഇതിനെ നശിപ്പിക്കുവാൻ, ഇല്ലാതെയാക്കുവാൻ പലരും ശ്രമിച്ചു.
എന്നാൽ അങ്ങനെ ശ്രമിച്ചവരൊക്കെ മൺമറഞ്ഞു പോയി, ഇന്നും ദൈവവചനം നിൽക്കുന്നു.
എന്നാൽ അതിന് ശ്രമിച്ചവരൊക്കെയും മൺമറഞ്ഞു പോയി, ഇന്നും ദൈവവചനം നിൽക്കുന്നു.
തിരുവഴുത്തുകളെ നശിപ്പിക്കുവാൻ ശ്രമിച്ച ആദ്യത്തെ വ്യക്തി ഒരു ഇസ്രായേൽ രാജാവാണ്.
തിരുവഴുത്തുകളെ നശിപ്പിക്കുവാനായിട്ട് ആദ്യം ശ്രമിച്ച ഒരു മനുഷ്യൻ ഇസ്രായേൽ രാജാവാണ്.
യിരമ്യാ പ്രവചനം 36-ാം അധ്യായത്തിന്റെ 21 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ അത് മനസ്സിലാക്കുവാൻ
കഴിയും. യിരമ്യാ പ്രവചനം
36-ാം അധ്യായം 21 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ,
21 മുതൽ 32 വരെയുള്ള
ആ വാക്യങ്ങൾ വായിച്ചാൽ അത് മനസ്സിലാക്കണ്ടേ?
ആ വാക്യങ്ങൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കുക.
എല്ലാ വാക്യങ്ങളും ഇപ്പോൾ വായിക്കേണ്ട, നിങ്ങൾ നോട്ട് ചെയ്ത് വീട്ടിൽ പോയി വായിച്ചാൽ മതി.
നിങ്ങൾ അത് നോട്ട് ചെയ്ത് വീട്ടിൽ പോയി വായിച്ചാൽ മതി.
യഹോയാക്കീം എന്ന് പറയുന്ന രാജാവ്,
യഹോയാക്കീം എന്ന് പറയുന്ന രാജാവ്,
യിരമ്യാ പ്രവാചകന് ദൈവത്തിന്റെ ആലോചനയുണ്ടായി.
യിരമ്യാ പ്രവാചകന് ദൈവത്തിന്റെ ആലോചനയുണ്ടായി.
ദൈവാലോചന തന്റെ ശിഷ്യനായ ബാരൂക്കിനോട് യിരമ്യാ പ്രവാചകൻ പറയുകയാണ്.
യിരമ്യാ പ്രവാചകൻ ദൈവാലോചന തന്റെ ശിഷ്യനായ ബാരൂക്കിനോട് അറിയിക്കുന്നു.
ബാരൂക്ക് അത് ചുരുളുകളിൽ എഴുതി രേഖപ്പെടുത്തുന്നു,
ബാരൂക്കുന്നു. ബാരൂക്ക് അത് ചുരുളുകളിൽ എഴുതി രേഖപ്പെടുത്തി സൂക്ഷിക്കുന്നു.
ദൈവത്തിന് സ്തോത്രം,
ദൈവത്തിന് സ്തോത്രം.
ഈ ചുരുളുകൾ രാജാവിന്റെ മുമ്പിൽ എത്തുവാനിടയായി.
ഈ ചുരുളുകൾ രാജാവിന്റെ മുമ്പിൽ എത്തുവാനിടയായി.
രാജാവ് തന്റെ ഗ്രീഷ്മഗ്രഹത്തിൽ ഇരിക്കുകയായിരുന്നു.
രാജാവ് തന്റെ ഗ്രീഷ്മഗ്രഹത്തിൽ ഇരിക്കുകയായിരുന്നു.
അപ്പോഴാണ് ഈ ചുരുളുകൾ വായിച്ചു കേൾക്കുന്നത്.
അപ്പോഴാണ് ഈ ചുരുളുകൾ വായിച്ചു കേൾക്കുന്നത്.
ന്യായവിധിയുടെ ദൂതുകളാണത്.
ന്യായവിധിയുടെ ദൂതാണ്.
ഈ രാജാവിന്റെ മേൽ വരുവാനുള്ള ന്യായവിധി,
ഈ രാജാവിന്റെ മേൽ വരുവാൻ പോകുന്ന
ജനത്തിന്റെ മേൽ വരുവാൻ പോകുന്ന ന്യായവിധി,
ഇസ്രായേൽ ജനത്തിന്റെ മേൽ വരുവാൻ പോകുന്ന ന്യായവിധി.
ഇത് കേട്ടപ്പോൾ രാജാവിന് കോപം ജനിച്ചു.
ഇത് കേട്ടപ്പോൾ രാജാവിന് കോപം ജനിച്ചു.
തന്റെ സമീപത്ത് നെരുപ്പോടെ കത്തിക്കൊണ്ടിരിക്കുകയാണ്.
തന്റെ സമീപത്ത് നെരുപ്പോടെ കത്തിക്കൊണ്ടിരിക്കുകയാണ്.
അടുത്തുണ്ടായിരുന്ന കത്തിയെടുത്ത് ഈ തോൽച്ചുരുളുകളെ മുറിച്ച് കഷ്ണങ്ങളാക്കി തീക്കകത്തിട്ട് ചുട്ടുകളായി.
അടുത്തുണ്ടായിരുന്നതായ കത്തി ഉപയോഗിച്ച് ഈ തോൽച്ചുരുളുകളെ നശിപ്പിച്ച തീയിലിട്ടു.
ദൈവത്തിന് ദൈവത്തിന് സ്തോത്രം. രാജാവ് വിചാരിച്ചു ഇതിനി ആരും വായിക്കുകയില്ല, ഇത് കേൾക്കേണ്ടയും വരികയില്ല.
രാജാവ് ചിന്തിച്ചു ഇനി ഇതാരും വായിക്കുകയില്ല, ഇത് കേൾക്കേണ്ടതായും വരികയില്ല.
യിരമ്യാവിനോട് പറയുകയാണ്, നീ വീണ്ടും ഒരു തോൽച്ചുരുൾ ഉണ്ടാക്കി ഇത് പിന്നെ എഴുതി വയ്ക്കാൻ.
യഹോവ വീണ്ടും യിരമ്യാവിനോട് പറയുകയാണ്, നീ വീണ്ടും തോൽച്ചുരുൾ ഉണ്ടാക്കി എഴുതുകയായിട്ട് പറയും.
ദൈവത്തിന് സ്തോത്രം. അത് മാത്രമല്ല, അതിന്റെ കൂടെ അല്പം കൂടെ എഴുതി ചേർക്ക.
അത് മാത്രമല്ല, അതിന്റെ കൂടെ അല്പം കൂടെ എഴുതി ചേർക്ക.
യഹോയാക്കീമിന് വരാൻ പോകുന്ന ന്യായവിധി കൂടെ അതിന്റെ അടിയിൽ എഴുതിയേക്കാൻ പറഞ്ഞു.
യഹോയാക്കീമിന് വരുവാൻ പോകുന്ന ന്യായവിധി കൂടെ അതിന്റെ അടിയിൽ എഴുതുവാൻ പറഞ്ഞു.
യിരമ്യാ പ്രവാചകൻ പറഞ്ഞു കൊടുത്തു, ബാരൂക്ക് എഴുതി വെച്ചു.
യിരമ്യാ പ്രവാചകൻ പറഞ്ഞു കൊടുത്തു, ബാരൂക്ക് എഴുതി വെച്ചു.
ദൈവം അതിനെ സൂക്ഷിച്ചു,
ദൈവം അതിനെ സൂക്ഷിച്ചു.
അതാണ് ഇന്ന് നാം വായിക്കുന്ന യിരമ്യാ പ്രവചനം.
അതാണ് ഇന്ന് നാം വായിക്കുന്ന യിരമ്യാ
പ്രവചനം.
ദൈവത്തിന്
എന്നാൽ എന്താണ് സംഭവിച്ചത്?
എന്നാൽ എന്താണ് സംഭവിച്ചത്?
യഹോയാക്കീമിന്റെ മേൽ കഠിനമായ ദൈവത്തിന്റെ ശിക്ഷാവധി.
യഹോയാക്കീമിന്റെ മേൽ കഠിനമായ ദൈവത്തിന്റെ ശിക്ഷ.
യിരമ്യാ പ്രവാചകൻ പറഞ്ഞതുപോലെ ഇസ്രായേലിന്മേൽ ന്യായവിധി ഉണ്ടായി.
യിരമ്യാ പ്രവാചകൻ പറഞ്ഞതുപോലെ ഇസ്രായേലിന്മേൽ ന്യായവിധി ഉണ്ടായി.
തിരുവെഴുത്തുകൾ നൂറ്റാണ്ടുകളായി ഇന്നും നിലനിൽക്കുന്നു.
തിരുവെഴുത്തുകൾ നൂറ്റാണ്ടുകളായിട്ട് ഇന്നും നിലനിൽക്കുന്നു.
യഹോയാക്കീം മണ്ണോട് ചേർന്നു.
യഹോയാക്കീം മണ്ണോട് ചേർന്നു.
എന്നാൽ തിരുവെഴുത്തുകൾ നൂറ്റാണ്ടുകളായി ഇന്നും നിൽക്കുന്നു.
എന്നാൽ തിരുവെഴുത്തുകൾ നൂറ്റാണ്ടുകളായിട്ട് ഇന്നും
ഇതിനെ നശിപ്പിക്കാൻ ശ്രമിച്ച യഹോയാക്കീമിനെ ദൈവം ഭൂമിയിൽ നിന്ന് മാറ്റി.
ഇതിനെ നശിപ്പിക്കാൻ ശ്രമിച്ച യഹോയാക്കീമിനെ ദൈവം ഭൂമിയിൽ നിന്ന് മാറ്റി.
അന്ന് മുതൽ ആയിരക്കണക്കിന് മനുഷ്യർ ഇതിനെ നശിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്.
അന്ന് മുതൽ ആയിരക്കണക്കിന് മനുഷ്യർ ഇതിനെ നശിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്.
ഒന്ന് രണ്ട് ഇൻസിഡൻസ് മാത്രം പറയുവാൻ, സംഭവങ്ങൾ മാത്രം പറയുവാൻ താല്പര്യപ്പെടും.
ഒന്ന് രണ്ട് സംഭവങ്ങൾ മാത്രം പറയുവാൻ താല്പര്യപ്പെടും.
BC 167 സിറിയ രാജാവായ എപ്പിഫാനസ്, അന്ത്യോക്യസ് എപ്പിഫാനസ്,
സിറിയ രാജാവായ അന്ത്യോക്യസ് എപ്പിഫാനസ്,
അവൻ യെരുശലേമിനെ പിടിച്ചടക്കി.
അവൻ യെരുശലേമിനെ പിടിച്ചടക്കി.
ദൈവത്തിന് സ്തോത്രം,
ദൈവത്തിന് സ്തോത്രം.
ജനത്തെ യഹൂദന്മാരെ സിറിയയിലേക്ക് അടിമകളാക്കി കൊണ്ടുപോയി.
യഹൂദന്മാരെ സിറിയയിലേക്ക് അടിമകളായി കൊണ്ടുപോയി.
അന്നുണ്ടായിരുന്ന ബൈബിളിന്റെ കോപ്പികൾ, തിരുവെഴുത്തുകൾ, തോൽച്ചുരുളുകൾ മുഴുവൻ കണ്ടെടുത്ത് ചുട്ടുകഴിച്ചു.
അന്നുണ്ടായിരുന്നതായ ബൈബിളിന്റെ കോപ്പികൾ, തിരുവെഴുത്തുകളുടെ കോപ്പുകൾ എല്ലാം കണ്ടെടുത്ത് ചുട്ടുകള.
ദൈവത്തിന്
ദൈവത്തിന്
ദൈവത്തിന്റെ ജനമായ യഹൂദ ജനതയെ കഠിനമായി പീഡിപ്പിച്ചു കൊല്ലുവാനിടയായി.
ദൈവത്തിന്റെ ജനമായ യഹൂദ ജനതയെ
കഠിനമായി പീഡിപ്പിക്കുകയുണ്ടായി.
ദൈവത്തിന്
സ്തോത്രം.
എന്നാൽ അന്ത്യോക്യ സത്യപാലസ്ഥൻ എന്താണ് സംഭവിച്ചത്?
എന്നാൽ അന്ത്യോക്യ സത്യപാലസ്ഥൻ എന്താണ് സംഭവിച്ചത്?
ബൈബിളിന്റെ ഒരൊറ്റ കോപ്പി പോലും ഭൂമിയിൽ കാണരുതെന്ന് നിഷ്കർഷിച്ച എപ്പിപാനസ്.
ബൈബിളിന്റെ ഒറ്റ കോപ്പി പോലും ഭൂമിയിൽ കാണരുതെന്ന് നിഷ്കർഷിച്ചതായ എപ്പിപാനസ്.
എന്നാൽ എപ്പിപാലസ്ഥൻ എന്ത് സംഭവിച്ചു?
എന്നാൽ എപ്പിപാലസ്ഥൻ എന്താണ് സംഭവിച്ചത്?
ദേശീയമായിട്ടുണ്ടായ യുദ്ധത്തിൽ എപ്പിപാനസ് രഥത്തിൽ നിന്ന് താരമാണ്.
ദേശീയമായിട്ടുണ്ടായിരുന്നതായ യുദ്ധത്തിൽ എപ്പിപാനസ് രഥത്തിൽ നിന്ന് താരമാണ്.
കഠിനമായ കൃമിരോഗം തനിക്ക് പിടിപെട്ടു കൃമിക്കിരയായി.
കഠിനമായ കൃമിരോഗം തനിക്ക് പിടിപെട്ടു കൃമിക്കിരയായി.
ശരീരം പുഴുത്തു എന്നാണ് പറയുന്നത്.
തന്റെ ശരീരം പുഴുത്തു എന്നാണ് പറയുന്നത്.
ദുർഗന്ധ നിമിത്തം മനുഷ്യരാരും സമീപത്തോട്ട് ചെല്ലാതായി. ദൈവത്തിന്
സ്തോത്രം.
അവസാനമായി മനുഷ്യരാരും സമീപത്തില്ലാതെ ഈ ലോകത്തോട് യാത്ര.
അവസാനം മനുഷ്യരാരും സമീപത്തില്ലാതെ ഈ ലോകത്തോട് അവൻ യാത്രയാണ്. ദൈവത്തിന്
സ്തോത്രം. നശിപ്പിക്കാൻ ശ്രമിച്ച
നശിപ്പിപ്പാനായിട്ട് ശ്രമിച്ച എപ്പിപ്പാനസ് ക്രമിക്ക ഇരയായി.
ദൈവത്തിന്
ദൈവത്തിന്
എന്നാൽ തിരുവെഴുത്തുകൾ ഇന്നും നിലനിൽക്കുന്നു.
എന്നാൽ തിരുവെഴുത്തുകൾ ഇന്നും നിലനിൽക്കുന്നു.
ക്രിസ്തുവിന് ശേഷം AD 305 കഠിനമായ ഒരു ബൈബിൾ വേട്ട നടക്കുകയുണ്ടായി.
കഠിനമായ ഒരു ബൈബിൾ വേട്ട നടക്കി.
റോമൻ ചക്രവർത്തിയായ ഡയോക്ലേഷൻ
ചക്രവർത്തിയായതായ ഡയോക്ലേഷ്യൻ
ദൈവത്തിന് ലോകത്തിൽ എവിടത്തെ ബൈബിൾ ഉണ്ടോ അതെല്ലാം തിരഞ്ഞെടുത്തു.
ലോകത്തിൽ എവിടത്തെ ബൈബിൾ ഉണ്ടോ അതെല്ലാം തിരഞ്ഞെടുത്തു.
എല്ലാം കൂടെ കൂട്ടിയിട്ട് താൻ തീ കത്തിച്ചു.
എല്ലാം കൂടെ കൂട്ടിയിട്ട് താൻ തീ കത്തി.
ആചാരത്തിന്മേലൊരു സ്തംഭം നാട്ടി. എന്നിട്ട് അതിൽ എഴുതി വെച്ച് ക്രിസ്തുമാർഗം ഭൂമിയിൽ നിന്ന് തുടച്ചു മാറ്റപ്പെട്ടു.
അതിൽ പ്രകാരം എഴുതി വെച്ച് ക്രിസ്തുമാർഗം ഭൂമിയിൽ നിന്ന് തുടച്ചു മാറ്റപ്പെട്ടു.
ദൈവത്തിന്
ദൈവത്തിന്
എന്നാൽ എന്താണ് സംഭവിച്ചത്?
എന്നാൽ എന്താണ് സംഭവിച്ചത്?
ഡയോക്ലേഷ്യനെ ദൈവം തുടച്ചു മാറ്റി.
ഡയോക്ലേഷ്യനെ ദൈവം തുടച്ചു മാറ്റി.
10 വർഷങ്ങൾക്കധികം 10 വർഷങ്ങൾ കഴിയുന്നതിന് മുൻപ് തന്നെ ഒരു റോമൻ ചക്രവർത്തി ക്രിസ്തുമതം സ്വീകരിക്കാനിടയായി.
10 വർഷങ്ങൾ കഴിയുന്നതിന് മുമ്പ് തന്നെ ഒരു റോമൻ ചക്രവർത്തി ക്രിസ്തുമതം സ്വീകരിക്കാനിടയായി.
ദൈവത്തിന് റോമൻ ചക്രവർത്തിയായ കുസ്തന്തീനോസ്.
റോമൻ ചക്രവർത്തിയായ കുസ്തന്തീനോസ്
താൻ ക്രിസ്തുമതം സ്വീകരിച്ചു.
ദൈവത്തിന് സ്തോത്രം.
തന്റെ രാജ്യത്തിലെ പ്രജകളുടെ കയ്യിലെല്ലാം ബൈബിളിന്റെ കോപ്പി ആവശ്യമാണെന്ന് തനിക്ക് തോന്നി.
തന്റെ രാജ്യത്തിലെ പ്രജകളുടെ കയ്യിലെല്ലാം ബൈബിളിന്റെ കോപ്പി ആവശ്യമെന്ന് തനിക്ക് തോന്നി.
എവിടെയെങ്കിലും തിരുവഴുത്തിന്റെ കോപ്പി കാണാനുണ്ടോ?
ഞാൻ തേടി തേടി നടന്നു എവിടെയെങ്കിലും തിരുവഴുത്തിന്റെ കോപ്പി കാണുവാൻ.
അദ്ദേഹം
വിചാരിച്ചത് മുഴുവനും ചുട്ടുകരിച്ചെന്ന.
രഹസ്യമായി സൂക്ഷിച്ചിരുന്ന 50 കോപ്പികൾ എടുത്ത് കുസ്തന്തീനോസിന്റെ കയ്യിൽ കൊണ്ടുപോകും.
രഹസ്യമായി സൂക്ഷിച്ചിരുന്നതായ 50 കോപ്പികൾ എടുത്ത് കുസ്തന്തീനോസിന്റെ കയ്യിൽ കൊണ്ടു.
തന്റെ പ്രജകൾക്കൊക്കെയും തന്നെ വിതരണം ചെയ്യുവാൻ കോപ്പി എടുത്ത് വിതരണം ചെയ്യുവാനിടയായി.
തന്റെ പ്രജകൾക്കൊക്കെയും അതിന്റെ കോപ്പി എടുത്ത് വിതരണം ചെയ്യുവാനിടയായി.
ദൈവത്തിന് സ്തോത്രം.
ദൈവത്തിന്
ബൈബിളിനെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നു.
AD 305 ഡയോക്ലേഷ്യൻ ബൈബിളിനെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നു.
എന്നാൽ AD 312 ദൈവയിതാവ് ഒരു റോമൻ ചക്രവർത്തിയെ എഴുന്നേൽപ്പിച്ച് വേദപുസ്തകത്തെ വിപുലമായി പ്രചരിപ്പിക്കും.
എന്നാൽ AD 312 വേറെ റോമൻ ചക്രവർത്തി എഴുന്നേൽപ്പിച്ച് ബൈബിൾ
വിപുലമായിട്ട്
പ്രചരിപ്പിക്കും.
ദൈവത്തിന് സ്തോത്രം.
സത്യവേദപുസ്തകം ഇന്നും നിലനിൽക്കുന്നു.
സത്യവേദപുസ്തകം ഇന്നും നിലനിൽക്കുന്നു. 18th century ഒരു പ്രശസ്തനായ ഫ്രഞ്ച് നിരീശ്വരവാദി ഉണ്ടായിരുന്നു, വോൾട്ടയർ.
വോൾട്ടയർ എന്ന് പറയുന്നതായ ഒരു ഫ്രഞ്ച് നിരീശ്വരവാദി ഉണ്ടായിരുന്നു.
18th century ദൈവമില്ല എന്ന് പറഞ്ഞാൽ,
ദൈവം ഇല്ല എന്ന് പറഞ്ഞാലാണ്
ദൈവത്തിന്
ദൈവത്തിന്
ബൈബിൾ കയ്യിൽ വെച്ചുകൊണ്ട് പുള്ളി ഇങ്ങനെ പറഞ്ഞു.
ബൈബിൾ കയ്യിൽ വെച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു,
ഒരു നൂറ്റാണ്ടിനകം ബൈബിൾ കാഴ്ച ബംഗ്ലാവിലിരിക്കുന്ന ഒരു കാഴ്ച വസ്തു മാത്രമായിരിക്കും.
ഒരു നൂറ്റാണ്ടിനകം ബൈബിൾ കാഴ്ച ബംഗ്ലാവിലിരിക്കുന്ന ഒരു കാഴ്ച വസ്തുവായിരിക്കുമെന്ന്.
ദൈവത്തിന് സ്തോത്രം. തന്റെ തത്വങ്ങളും
തന്റെ തത്വങ്ങൾ
തന്റെ പുസ്തകങ്ങളൊക്കെ പ്രചരിപ്പിക്കുവാനായിട്ട് തന്നെ അക്ഷീണ പരിശ്രമം ചെയ്യുക.
തന്റെ പുസ്തകങ്ങളൊക്കെയും പ്രചരിപ്പിക്കാൻ താൻ അക്ഷീണ പരിശ്രമം ചെയ്യുകയാണ്.
എന്നാൽ വോൾട്ടയർ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു.
എന്നാൽ വോൾട്ടയർ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു.
വോൾട്ടയറുടെ വീടും പ്രസും
വോൾട്ടയറുടെ വീടും പ്രസും
തന്റെ ഓഫീസും
തന്റെ ഓഫീസും
ജനീവ ബൈബിൾ സൊസൈറ്റി വിലക്കുവാൻ ഇന്ന് അതൊരു ബൈബിൾ ഡിപ്പോയാണ്.
ഇന്ന് അതൊരു ബൈബിൾ ഡിപ്പോയാണ്.
100 കണക്കിന് 1000 കണക്കിന് ബൈബിളുകൾ ഇന്ന് വോൾട്ടയറിന്റെ വീട്ടിൽ ഇരിപ്പുണ്ട്. ഇപ്പോഴും
100 കണക്കിന് 1000 കണക്കിന് ബൈബിൾ ഇന്ന് വോൾട്ടയറിന്റെ വീട്ടിൽ ഇരിപ്പുണ്ട്.
ദൈവത്തിന്
ദൈവത്തിന് സ്തോത്രം.
അതൊരു ബൈബിൾ ഡിപ്പോയാണ്.
അതിന്നൊരു ബൈബിൾ ഡിപ്പോയാണ്.
പല ഭാഷകളിലുള്ള ബൈബിൾ ഇന്ന് അവിടെ ഇരിപ്പുണ്ട്.
പല ഭാഷകളിലുള്ള ബൈബിൾ ഇന്ന് അവിടെ ഇരിപ്പുണ്ട്.
വോൾട്ടയർ കാഴ്ച ബംഗ്ലാവിലായതല്ലാതെ ബൈബിൾ കാഴ്ച ബംഗ്ലാവിലായില്ല.
വോൾട്ടയർ കാഴ്ച ബംഗ്ലാവിലായതല്ലാതെ ബൈബിളിൽ കാഴ്ചകളായില്ല.
ദൈവത്തിന്
ദൈവത്തിന് സ്വാത്രം.
അതുകൊണ്ടാണ് ഞാൻ വേറെ പുസ്തകം വിശ്വസിക്കുന്നത്. ഇത് ദൈവവചനമാണ്. ഇതിനെ നശിപ്പിക്കാൻ ഒരൊറ്റ മനുഷ്യൻ വിചാരിച്ച നടക്കുകയെ.
അതുകൊണ്ടാണ് ഞാൻ ഇത് വിശ്വസിക്കുന്നത്. ദൈവത്തിന്റെ വചനമാണ്. ഇതിനെ നശിപ്പിക്കാൻ ലോകത്തിൽ ഒരു മനുഷ്യനും കഴിയുകയില്ല.
ദൈവത്തിന് സ്വാത്രം.
ദൈവത്തിന് സ്വാത്രം.
ഇതിങ്ങനെ പറഞ്ഞു പോയാൽ വളരെയധികമുണ്ട്. നമ്മുടെ നൂറ്റാണ്ടിൽ കണ്ട ഒരു സംഭവം.
ഇതിങ്ങനെ പറഞ്ഞു പോയാൽ വളരെയധികമുണ്ട്. നമ്മുടെ നൂറ്റാണ്ടിൽ നടന്നൊരു
റഷ്യയിൽ കമ്മ്യൂണിസം ശക്തിപ്പെട്ട കാലം.
റഷ്യയിൽ കമ്മ്യൂണിസം ശക്തിപ്പെട്ട കാലം.
ദൈവത്തിന് സ്വാത്രം.
ദൈവത്തിന് സ്വാത്രം.
അന്നുണ്ടായിരുന്ന ഭരണകൂടത്തെ അട്ടിമറിച്ച്
ദേവാലയങ്ങളെ നശിപ്പിച്ച്
അമ്പതിനായിരത്തോളം പുരോഹിതന്മാരെ കൊന്ന്
ക്രിസ്തുമാർഗത്തെ ഇല്ലാതാക്കി കമ്മ്യൂണിസം റഷ്യയിൽ ശക്തിപ്പെട്ടു.
കാറൽ മാർക്സ് ഇപ്രകാരം പറഞ്ഞു സ്വർഗത്തിൽ നിന്ന് ദൈവത്തെ പുറത്താക്കിയിരിക്കുന്നു എന്ന്.
സ്വർഗത്തിൽ നിന്ന് ദൈവത്തെ പുറത്താക്കിയിരിക്കുന്നു.
ദൈവത്തിന് സ്വാത്രം.
ദൈവത്തിന് സ്വാത്രം.
ഒരു നൂറ്റാണ്ട് തികഞ്ഞില്ല കമ്മ്യൂണിസം.
ഒരു നൂറ്റാണ്ട് തികഞ്ഞില്ല കമ്മ്യൂണിസം.
70 വർഷം കഴിഞ്ഞപ്പോൾ ലോകം കമ്മ്യൂണിസത്തെ പുറത്താക്കി.
70 വർഷം കഴിഞ്ഞപ്പോൾ ലോകം കമ്മ്യൂണിസത്തെ പുറത്താക്കി.
ശ്രേഷ്ഠരായ നേതാക്കന്മാരുടെ ശവശരീരങ്ങൾക്ക് പോലും അവിടെ സ്ഥാനമില്ലാതെ.
ശ്രേഷ്ഠരായ നേതാക്കന്മാരുടെ ശവശരീരങ്ങൾക്ക് പോലും അവിടെ സ്ഥാനമില്ലാതെ.
ദൈവത്തിന് സ്വാത്രം.
ദൈവത്തിന് സ്വാത്രം.
സ്വർഗത്തിൽ നിന്ന് ദൈവത്തെ പുറത്താക്കിയില്ല. പുറത്താക്കാൻ ആരും വിചാരിച്ചാലും നടക്കുകയല്ല.
സ്വർഗത്തിൽ നിന്ന് ദൈവത്തെ പുറത്താക്കിയില്ല. പുറത്താക്കുവാൻ ആര് ശ്രമിച്ചാലും നടക്കുകയുമില്ല.
ദൈവത്തിന് സ്വാത്രം.
ദൈവത്തിന് സ്വാത്രം.
ആയിരക്കണക്കിന് ബൈബിളിന്റെ കോപ്പികൾ അവിടെ ചുട്ടുകരിക്കപ്പെട്ടു.
ആയിരക്കണക്കിന് ബൈബിളിന്റെ കോപ്പികൾ അവിടെ ചുട്ടുകരിക്കുന്നു.
ഇന്ന് അവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത്?
എന്നാൽ ഇന്ന് അവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത്?
വിശേഷത്തിന്റെ വാതിൽ റഷ്യയിൽ തുറന്നിരിക്കുന്നു.
സുവിശേഷത്തിന്റെ വാതിൽ റഷ്യയിൽ തുറന്നിരിക്കുന്നു.
വിശേഷത്തിന് വേണ്ടി ദാഹിക്കുന്ന ആയിരക്കണക്കിന് മനുഷ്യ.
സുവിശേഷത്തിന് വേണ്ടി ദാഹിക്കുന്ന ആയിരക്കണക്കിന് മനുഷ്യ.
ബൈബിളിന്റെ കോപ്പിക്ക് വേണ്ടി മനുഷ്യൻ വെമ്പൽ കൊള്ളുകയാണ്, ഓടുകയാണ്.
ബൈബിളിന്റെ കോപ്പിക്ക് വേണ്ടി മനുഷ്യൻ വെമ്പൽ കൊണ്ട് ഓടുകയാണ്.
ദൈവത്തിന് സ്തോത്രം.
ദൈവത്തിന് സ്തോത്രം.
നമ്മുടെ പ്രസിൽ നിന്ന് അല്ലെങ്കിൽ തിരുവനന്തപുരം നമ്മുടെ പെന്തക്കോസ്റ്റ് മിഷന്റെ പെന്തക്കോസ്റ്റ് മാസികയുടെ ചുമതലയിൽ
തിരുവനന്തപുരം നമ്മുടെ പെന്തക്കോസ്റ്റ് മാസികയുടെ ചുമതലയിൽ
റഷ്യൻ ഭാഷയിൽ കുറെ ബൈബിൾ പ്രിന്റ് ചെയ്തിപ്പോൾ റഷ്യയിലേക്ക് അയച്ചു കൊടുത്തുകൊണ്ടിരിക്കുക.
റഷ്യൻ ഭാഷയിൽ ബൈബിൾ പ്രിന്റ് ചെയ്ത് റഷ്യയിലേക്ക് അയച്ചുകൊണ്ടിരിക്കുകയായി
നമ്മുടെ വേല ആരംഭിച്ചു കഴിഞ്ഞു.
റഷ്യയിൽ നമ്മുടെ വേല ആരംഭിച്ചു കഴിഞ്ഞു.
ഞാൻ ഈ പറഞ്ഞതിന്റെ അർത്ഥം തിരുവചനത്തെ നശിപ്പിക്കുവാൻ ആർക്കും സാധ്യമല്ല.
തിരുവചനത്തെ നശിപ്പിക്കാൻ ആർക്കും കഴിയുകയില്ല.
നൂറ്റാണ്ടുകളായി ഇന്നും ഇത് നിലനിൽക്കുന്നു.
നൂറ്റാണ്ടുകളായി ഇന്നും അത് നിലനിൽക്കുന്നു.
നശിപ്പിക്കുവാൻ ശ്രമിച്ച മനുഷ്യർ മൺമറഞ്ഞുപോയി.
ഇതിനെ നശിപ്പിക്കുവാനായി ശ്രമിച്ച മനുഷ്യർ മൺമറഞ്ഞുപോയി.
ഈ വചനം എത്ര ശ്രേഷ്ഠമാണ്.
ഈ വചനം എത്രയോ
ശ്രേഷ്ഠം. വിശ്വസിക്കുന്നത്ര ഭാഗ്യമാണ്.
ഈ വേദപുസ്തകം വിശ്വസിക്കുന്നത് എത്രയോ
ഭാഗ്യമാണ്.
ഇത് വായിക്കുന്നത് എത്രയോ ഭാഗ്യം.
വായിച്ച് കേൾപ്പിക്കുന്നത്ര ഭാഗ്യമാണ്.
ഇത് വായിച്ച് കേൾപ്പിക്കുന്നത് എത്രയോ ഭാഗ്യം.
പ്രമാണിക്കുന്നത്രയോ ഭാഗ്യമാണ്.
ഇത് പ്രമാണിക്കുന്നത് എത്രയോ ഭാഗ്യം.
ഈ ശ്രേഷ്ഠമായ ദൈവത്തിന്റെ വചനത്തിനായി കരങ്ങൾ ഉയർത്തി വീണ്ടും
ദൈവത്തിന് സ്തോത്രം.
ദൈവത്തിന് സ്തോത്രം.
ബൈബിളിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഇനിയുമുണ്ട്.
ബൈബിളിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഇനിയുമുണ്ട്.
ദൈവത്തിന് സ്തോത്രം.
ദൈവത്തിന് സ്തോത്രം.
ബൈബിളിനെ കുറിച്ച് ഇനി അധികം പറഞ്ഞുകൊണ്ടിരിക്കുവാൻ താല്പര്യപ്പെടുന്നില്ല. പ്രധാനമായ വിഷയം കിടക്കും.
ബൈബിളിനെ കുറിച്ച് ഇനി അധികമായി പറയുവാൻ താല്പര്യപ്പെടുന്നില്ല. പ്രധാനമായ വിഷയങ്ങൾ കിടക്കും.
66 പുസ്തകങ്ങളാണ് സത്യവേദ പുസ്തകത്തിലുള്ളത്.
66 പുസ്തകങ്ങളാണ് സത്യവേദ പുസ്തകത്തിലുള്ളത്.
ആരംഭത്തിൽ പറഞ്ഞല്ലോ ഞങ്ങളുടെ പിന്നിൽ ശാസ്ത്രം കെട്ടിയിരിക്കുന്നത്.
ഞാൻ ആരംഭത്തിൽ പറഞ്ഞല്ലോ പിന്നിൽ ശാസ്ത്രം കെട്ടിയിരിക്കുന്നത്.
വേദ പുസ്തക സത്യങ്ങളെ 10 യുഗങ്ങളായി തിരിച്ച് ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നു.
സത്യങ്ങളെ 10 യുഗങ്ങളായി തിരിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നു.
ഈ ശാസ്ത്രീയുള്ള വിഷയങ്ങളെല്ലാം വിവരിക്കണമെങ്കിൽ അനേക ദിവസങ്ങൾ വേണം.
ഈ ശാസ്ത്രീയമായ വിഷയങ്ങളെല്ലാം വിവരിക്കണമെങ്കിൽ അനേക ദിവസങ്ങൾ
പറഞ്ഞല്ലോ 1600 വർഷങ്ങൾ കൊണ്ട് എഴുതിയ സത്യവേദ പുസ്തകത്തെ.
ഞാൻ ആരംഭത്തിൽ പറഞ്ഞല്ലോ 1600 വർഷങ്ങൾ കൊണ്ട് എഴുതിയതായ സത്യവേദ പുസ്തകം
5 ദിവസം കൊണ്ട് പഠിപ്പിച്ചു തീർക്കാൻ ബുദ്ധിമുട്ടുണ്ട്.
5 ദിവസം കൊണ്ട് പഠിപ്പിച്ചു തീർക്കാൻ ബുദ്ധിമുട്ടുണ്ട്.
മാത്രമല്ല ഇത്ര വിശാലമായ ദൈവവചനത്തെ ഒരു ചെറിയ തുണിക്കഷ്ണത്തിൽ ഉൾക്കൊള്ളിക്കുവാനും ബുദ്ധിമുട്ടുണ്ട്.
മാത്രമല്ല ഇത്ര വിശാലമായ ദൈവത്തിന്റെ വചനത്തെ ഒരു തുണികഷ്ണത്തിൽ ഒതുക്കുവാനും ബുദ്ധിമുട്ടുണ്ട്.
അതുകൊണ്ട് അതിന്റേതായ പരിമിതികളെല്ലാം ഇതിലുണ്ട്.
അതുകൊണ്ട് അതിന്റേതായ പരിമിതികളൊക്കെയും ഇതിലുണ്ട്.
ചെറിയ ചെറിയ വിഷയങ്ങൾ മാത്രമേ ഇതിൽ രേഖപ്പെടുത്തിയിട്ടുള്ളൂ.
ചെറിയ ചെറിയ വിഷയങ്ങൾ മാത്രമേ ഇതിൽ രേഖപ്പെടുത്തിയിട്ടുള്ളൂ.
നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി മാത്രം രേഖപ്പെടുത്തിയിരിക്കുകയാണ്.
നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി മാത്രം രേഖപ്പെടുത്തിയിരിക്കുകയാണ്.
ദൈവത്തിന്
പത്ത് യുഗങ്ങളായി
തിരിച്ച് ഇതിനെ പഠിക്കും.
10 യുഗങ്ങളായിട്ട് തിരിച്ച് ഇതിനെ പഠിക്കും.
വേദപുസ്തകം ആരംഭിക്കുന്നത് ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്നുള്ള വാക്യത്തോടുകൂടെയാണ്.
വേദപുസ്തകം ആരംഭിക്കുന്നത് ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന വാക്യത്തോടുകൂടെയാണ്.
ആദിയിൽ ദൈവമുണ്ടായിരുന്നു.
ആദിയിൽ ദൈവമുണ്ടായിരുന്നു.
അപ്പോൾ ആദി എന്നുള്ള പീരീഡിന് മുമ്പ് ഒരു കാലയളവ് ഉണ്ടായിരുന്നു.
അപ്പോൾ ആദി എന്ന പീരീഡിന് മുമ്പിൽ ഒരു കാലമുണ്ടായിരുന്നു.
ആ കാലയളവിനെ അനാദികാലം എന്ന് പറയും.
ആ കാലയളവിനെ അനാദികാലം എന്ന് പറയും.
90-ാം സങ്കീർത്തനത്തിൽ വായിക്കുന്നു, യഹോവേ നീ അനാദിയായും ശാശ്വതമായും ദൈവമാണ്.
90-ാം സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നു, യഹോവേ
നീ അനാദിയായും ശാശ്വതമായും ഞങ്ങളുടെ ദൈവമാണ്.
ദൈവത്തിന്
ദൈവത്തിന്
ലേഖനം മൂന്നാം അധ്യായത്തിൽ നാം വായിക്കുന്നു.
ലേഖനം മൂന്നാം അധ്യായത്തിൽ നാം വായിക്കുന്നു,
അനാദികാലം മുതൽ മറഞ്ഞു കിടന്ന മർമ്മത്തിന്റെ വ്യവസ്ഥ ഇന്നതെന്ന്.
അനാദികാലം മുതൽ മറഞ്ഞു കിടന്നതായ മർമ്മത്തിന്റെ വ്യവസ്ഥ ഇന്നതെന്ന്.
അനാദികാലം എന്നൊരു കാലമുണ്ടായി,
അനാദികാലം എന്നൊരു കാലമുണ്ടായി.
പദം കൊണ്ട് തന്നെ വ്യക്തമാണ് അതിന് ആദി ഇല്ല എന്നുള്ളത്.
ആ പദം കൊണ്ട് തന്നെ വ്യക്തമാണ് അതിന് ആദി ഇല്ല എന്ന്.
അനാദികാലത്തിൽ തൃക്കു ദൈവം വസിച്ചിരുന്നു.
അനാദികാലത്തിൽ തൃക്കു ദൈവം വസിച്ചിരുന്നു.
പിതാവ് പുത്രൻ പരിശുദ്ധാത്മ,
പിതാവ് പുത്രൻ പരിശുദ്ധാത്മ.
ഈ ഭാഗത്ത് അത് രേഖപ്പെടുത്തിയിരിക്കുന്നു.
ഈ ചാർട്ടിന്റെ ഈ ഭാഗത്ത് അത് രേഖപ്പെടുത്തിയിരിക്കുന്നു.
കാണാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നു. സൂര്യന്റെ പടം വരച്ചിരിക്കുന്നു.
നിങ്ങൾക്ക് ഇത് കാണുവാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നു. ഒരു സൂര്യന്റെ പടം കാണിച്ചിരിക്കുന്നു.
പിതാവായ ദൈവത്തെ കാണിക്കുകയാണ്.
അതോ പിതാവാം ദൈവത്തെ കാണിക്കുകയാണ്.
കുഞ്ഞാടിനെ കാണുന്നു,
ഒരു കുഞ്ഞാടിനെ കാണുന്നു.
ക്രിസ്തുവിനെ കാണിക്കുന്നു, ലോകത്തിന്റെ പാപം ചുമന്നൊഴിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണ്.
അതെ, ലോകത്തിന്റെ പാപം ചുമന്നൊഴിക്കുന്നതായ ദൈവത്തിന്റെ കുഞ്ഞാടിനെ കാണിക്കുന്നു.
മഹാപുരോഹിതനെ കാണുന്നു.
അടുത്തതായി ഒരു മഹാപുരോഹിതനെ കാണുന്നു.
മൂന്നാമനായ
അതെ, തൃക്കത്തിൽ മൂന്നാമനായ പരിശുദ്ധാത്മാവ് മൽക്കീസദേ. കൃത്യദൈവത്തെ കുറിച്ച് തന്നെ വിവരിക്കണമെങ്കിൽ വളരെ അതീതമുണ്ട്. പിതാവാം ദൈവത്തിന്റെ സ്വഭാവങ്ങൾ, പുത്രനാം ക്രിസ്തുവിന്റെ സ്വഭാവങ്ങൾ, പരിശുദ്ധാത്മാവിന്റെ പ്രയത്നമേറിയ ശുശ്രൂഷകൾ, അനാദി നിത്യതയിൽ നടന്ന യാഗം,
പ്രധാനമായ പല വിഷയങ്ങൾ,
ഇങ്ങനെ മർമ്മപ്രധാനമായ അനേക വിഷയങ്ങൾ അനാദികാലത്ത് നിന്ന് പഠിപ്പാനുണ്ട്. ദൈവത്തിന്
യുഗമാണ് ദൂതന്മാരുടെ യുഗം.
ഒന്നാമത്തെ യുഗമാണ് ദൂതന്മാരുടെ യുഗം.
നിത്യതയിൽ വസിച്ചിരുന്ന ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുവാൻ തീരുമാനിക്കുന്നു.
അനാദി നിത്യതയിൽ വസിച്ചിരുന്ന ദൈവം മനുഷ്യനെ സൃഷ്ടിക്കാൻ തീരുമാനിക്കുന്നു.
മനുഷ്യനെ സൃഷ്ടിക്കുവാൻ തീരുമാനിക്കുമ്പോൾ ആദ്യമായിട്ട് മനുഷ്യന് വേണ്ടത് സൃഷ്ടിക്കാൻ തീരുമാനിക്കുന്നു.
മനുഷ്യനെ സൃഷ്ടിക്കാൻ തീരുമാനിക്കുന്നതിന് മുമ്പ് മനുഷ്യന് വേണ്ടത് സൃഷ്ടിക്കാൻ തീരുമാനിക്കുന്നു.
ആദ്യമായി ദൈവം സൃഷ്ടിച്ചത് ദൂതന്മാരെയാണ്.
ആദ്യമായി ദൈവം സൃഷ്ടിച്ചത് ദൂതന്മാരെയാണ്.
ആകാശവും ഭൂമിയും സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ,
ഈ ആകാശവും ഭൂമിയും സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ
ദൂതന്മാരെ സൃഷ്ടിച്ചിരുന്നു.
ദൈവം ദൂതന്മാരെ സൃഷ്ടിച്ചിരുന്നു. ദൂതന്മാർ സൃഷ്ടിക്കപ്പെട്ടത് നവരത്നങ്ങളാലായിരുന്നു.
സൃഷ്ടിക്കപ്പെട്ടത് നവരത്നങ്ങളാൽ പൊടിയപ്പെട്ടു.
പൊന്നിനാൽ സൃഷ്ടിക്കപ്പെട്ടത് നവരത്നങ്ങളാൽ പൊടിയപ്പെട്ടിരുന്നു. ദൈവത്തിന്
വിശേഷമായി പല കാര്യങ്ങൾ പഠിക്കാനുണ്ട്.
ദൂതന്മാരെ കുറിച്ച് വിശേഷം അനേക കാര്യങ്ങൾ പഠിക്കാനുണ്ട്.
ദൂതന്മാർ ശക്തരായി,
ദൂതന്മാർ ശക്തന്മാരായി.
ദൂതൻ നിന്നായി ഒരു ദൂതന്റെ പ്രകാശം കൊണ്ട് മുഴു ഭൂമിയും പ്രകാശിക്കും.
ഒരു ദൂതൻ നിന്നാൽ ആ ദൂതന്റെ പ്രകാശത്താൽ മുഴു ഭൂമിയും പ്രകാശിക്കും. ദൈവത്തിന് സ്തോത്രം.
പ്രകൃതിയിൽ മേൽ അധികാരമുണ്ടായിരുന്നു.
ദൂതന്മാർക്ക് പ്രകൃതിയിൽ മേൽ അധികാരമുണ്ടായിരുന്നു. വായുവിൽ പറക്കുവാനുള്ള കഴിവ് അവർക്കുണ്ടായിരുന്നു.
തീയുടെ മേൽ അധികാരമുണ്ടായിരുന്നു.
തീയുടെ മേൽ അധികാരമുണ്ടായിരുന്നു.
ദൈവത്തിന്
സ്തോത്രം.
ഒരു ദൂതൻ ഒരു രാത്രി കൊണ്ട് 185,000 പേരെ കൊന്നു.
ഗർഭസ്തോത്രം നാം വായിക്കുന്നു, ഒരു ദൂതൻ ഒരു രാത്രി കൊണ്ട് 185,000 പേരെ കൊന്നു.
ശക്തി എത്രമാത്രം വലുതാണെന്ന് അദ്ദേഹം മനസ്സിലായിട്ടാണ്.
ദൂതന്മാരുടെ ശക്തി അത്രമാത്രം വലുതായിരുന്നു എന്ന് അതിൽ നിന്ന് മനസ്സിലായി. ദൂതന്മാരെ നാലായി പിരിക്കുന്നു.
അവിടെ ഭരണക്രമങ്ങൾ ഉണ്ടായിരുന്നു. അവർക്ക് സ്വർഗത്തിൽ
അവരുടെ സ്വർഗത്തിൽ ഭരണക്രമങ്ങൾ ഉണ്ടായിരുന്നു.
അവർക്ക് കൊടുത്തിരുന്ന ഭരണക്രമം അനുസരിച്ച് അവരെ നാലായി പിരിക്കും.
അവർക്ക് കൊടുത്തിരുന്നതായ ഭരണക്രമം അനുസരിച്ച് നാലായിട്ട് പിരിക്കാം. ഒന്നാമധ്യായത്തിന്റെ 16 വാക്യത്തിൽ അത് വായിക്കും.
വാഴ്ചകൾ,
അധികാരങ്ങൾ, സിംഹാസനങ്ങൾ, കർത്തൃത്വങ്ങൾ, ഇങ്ങനെ നാല് ഗ്രൂപ്പായിട്ട് ദൂതന്മാർ. ഇവർക്ക് ഒരു പരീക്ഷാഘട്ടമുണ്ടായിരുന്നു. ഈ പരീക്ഷാഘട്ടത്തിൽ നാല് കൂട്ടത്തിൽ നിന്നും ഓരോ കൂട്ടർ വീണുപോയി. ദൈവത്തിന്
പിശാചിക്കളായി പ്രവർത്തിക്കുന്നു.
ആ വീണുപോയതായ ദൂതന്മാർ പിശാചിക്കളായിട്ട് പ്രവർത്തിക്കുന്നു.
പിശാചിക്കളെ ദൈവം സൃഷ്ടിച്ചതല്ല.
അച്ഛനെ ചോദിക്കും പിശാചിക്കളെ ആരാണ് സൃഷ്ടിച്ചതെന്ന്. പിശാചിക്കളെ ദൈവം സൃഷ്ടിച്ചതല്ല.
വീഴ്ച
സംഭവിച്ച ദൂതന്മാരാണ് പിശാചിക്കളായിട്ട് പ്രവർത്തിക്കുന്നത്.
ഇന്ന് ദൈവത്തിനും ദൈവജനത്തിനും വിരോധമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക.
പിശാചിക്കൾ ഇന്ന് ദൈവത്തിനും ദൈവത്തിന്റെ ജനത്തിനും വിരോധമായിട്ട് പ്രവർത്തിക്കുകയാണ്.
വീഴുവാനുണ്ടായ കാരണങ്ങളുണ്ട്.
അവർ വീഴുവാനുണ്ടായ കാരണങ്ങളുണ്ട്. ദൈവത്തിന് സ്തോത്രം.
നിഗളം നിമിത്തം
നിഗളം നിമിത്തം
വാഴ്ച നാട്ടുകൾ
തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാഞ്ഞതിനാൽ ഇങ്ങനെ വിവിധങ്ങളായ കാരണങ്ങളാൽ വീഴ്ചയുണ്ടായി. ഭൂതന്മാരുടെ വീഴ്ചയോടുകൂടെ ഭൂമി പാഴും ശൂന്യമായി തീർന്നു. ഭൂതന്മാരെ സൃഷ്ടിച്ചതിന് ശേഷമായിട്ട് ദൈവം പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു.
ഭൂമിയിലാക്കി ഒരു കൂട്ടരെ സ്വർഗത്തിലുമായി
ഭൂതന്മാരെ ഭൂമിയിലാക്കി ഒരു കൂട്ടരെ സ്വർഗത്തിലുമാക്കി. ദൈവത്തിന് സ്വാഗതം.
വീഴ്ചയോടുകൂടെ ഭൂമി പാഴും ശൂന്യമായി തീർന്നു.
ഭൂതന്മാരുടെ വീഴ്ചയോടുകൂടെ ഭൂമി പാഴും ശൂന്യമായി തീർന്നു.
ശൂന്യമായ ഭൂമിയെ ദൈവം ആറ് ദിവസം കൊണ്ട് ഉദ്ധരിക്കുന്നു.
പാഴും ശൂന്യമായിരുന്ന ഭൂമിയെ ദൈവം ആറ് ദിവസം കൊണ്ട് ഉദ്ധരിക്കും.
യുഗമാണ് ദൂതന്മാരുടെ യുഗം.
ഒന്നാമത്തെ യുഗമാണ് ദൂതന്മാരുടെ യുഗം.
സൃഷ്ടി മുതൽ വീഴ്ച വരെയുള്ള കാലം.
ദൂതന്മാരുടെ സൃഷ്ടിപ്പ് മുതൽ വീഴ്ച വരെയുള്ള കാലം.
ദൈവത്തിന്
സ്വാഗതം.
ദിവസം കൊണ്ട് ഭൂമിയെ ഉദ്ധരിച്ചിട്ട്
ആറ് ദിവസം കൊണ്ട് ഭൂമിയെ ഉദ്ധരിച്ചിട്ട്
തന്റെ സാദൃശ്യത്തിൽ സ്വരൂപത്തിൽ മനുഷ്യനെ ഉണ്ടാക്കി മണ്ണുകൊണ്ട്
ആറാം ദിവസത്തിൽ തന്റെ സാദൃശ്യത്തിൽ സ്വരൂപത്തിൽ മണ്ണുകൊണ്ട് മനുഷ്യനെ ഉണ്ടാക്കി അവനെ ഏതും തോട്ടത്തിലാക്കി.
ഏതൻ തോട്ടത്തിന്റെ ഒരു ചിത്രം ഈ ഭാഗത്ത് വരച്ചിട്ടുണ്ട്.
ഏതൻ തോട്ടത്തിന്റെ ഒരു ചിത്രം ഈ ഭാഗത്ത് വരച്ചിട്ടുണ്ട്.
ഏതുവിധ അനുഗ്രഹങ്ങളോടുകൂടെ മനുഷ്യൻ ഏതൻ തോട്ടത്തിൽ ജീവിക്കുന്നു.
ഏതുവിധ അനുഗ്രഹങ്ങളോടുകൂടെ മനുഷ്യൻ ഏതൻ തോട്ടത്തിൽ ജീവിക്കുന്നു.
ഏതന്യ
വാഴ്ചയെക്കുറിച്ച് പഠിച്ചാൽ അത് വളരെ അനുഗ്രഹമാണ്. എന്തായാലും ദീർഘനാള് അവിടെ ജീവിപ്പാൻ കഴിഞ്ഞില്ല. അവിടെ പ്രവേശിക്കുന്നു.
താന്തിലൂടെ
പ്രവേശിച്ച് മനുഷ്യനെ വീഴ്ത്തുന്നു.
പിന്നീട്
ഒന്ന് കൽപ്പിച്ചതായ വൃക്ഷത്തിന്റെ ഫലം തിന്നിട്ട് അവർക്ക് വീഴ്ച സംഭവിച്ചു.
മനുഷ്യൻ പുറത്താക്കപ്പെടും.
ഏതൻ തോട്ടത്തിൽ നിന്ന് മനുഷ്യൻ പുറത്താക്കപ്പെട്ടു.
പുറത്താക്കപ്പെട്ട മനുഷ്യൻ
ഏതൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട മനുഷ്യൻ
പ്രമാണമില്ലാതെ മനസ്സാക്ഷിക്കൊപ്പമെണ്ണം ദൈവത്തെ തേടുന്നു, ആരാധിക്കുന്നു, അന്വേഷിക്കുന്നു.
വ്യക്തമായ പ്രമാണമില്ലാതെ മനസ്സാക്ഷിക്കൊപ്പമെണ്ണം ദൈവത്തെ തേടുന്നു, അന്വേഷിക്കുന്നു, ആരാധിക്കുന്നു. ദൈവത്തിന്
മൂന്നാമത്തെ യുഗം മനസ്സാക്ഷി യുഗം.
മൂന്നാമത്തെ യുഗം മനസ്സാക്ഷി യുഗം.
ഇതിന്റെ തുടർച്ച ഈ കാസറ്റിന്റെ മറു